قيول الله ప్రణిశానుగ్రహిషిడుగామి త్యాం ప్రణిశాను నిత్యం తేడి వందో സ്തോത്രം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നും ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ തിരുവചന വിചിന്തനത്തിനായി കൂടി വരുവാൻ കർത്താവ് നമുക്ക് നൽകിയ ഭാഗ്യകരമായ അവസരത്തിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരുന്നതിനെ തുടർന്ന് നാം ദൈവദിനത്തിൽ നിന്ന് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ന്യായമായ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണമെന്നുള്ളത് ഒരിക്കൽ കൂടി വാർത്തിക്കുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ച ഭാഗം റോമാലേഖനം 1-ാം അധ്യായം തീരണമെന്ന് കരുതിയെങ്കിലും അത് കഴിഞ്ഞില്ല. അതിന്റെ ആ ഭാഗത്തെ സംബന്ധിച്ചുള്ള ഒരു വിഭജനം പറഞ്ഞത് മനസ്സിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ 1-ാം അധ്യായത്തിന്റെ 32-ാമത്തെ ഒടുവിലത്തെ വാക്യം വരെയുള്ള ഭാഗം ഒരു ഭാഗമായിരിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ അതിന്റെ 16 വരെയുള്ള ഭാഗം 2-ാമത്തെ ഒരു ഭാഗവും 2-ാം അധ്യായത്തിന്റെ 17 മുതൽ 3-ാം അധ്യായത്തിന്റെ 8 വരെയുള്ള ഭാഗം മൂന്നാമതും 3-ാം അധ്യായത്തിന്റെ 8 മുതൽ 20 വരെയുള്ള ഭാഗം 4-ാമത്തെ സെക്ഷനായും ഇരിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായല്ലോ. അതായത് മനുഷ്യവർഗത്തെ 4 കൂട്ടമായി തിരിച്ച് മനുഷ്യന്റെ പാപാവസ്ഥ പൗലോസ്ലിഹ ഇവിടെ വിശദീകരിക്കുകയാണ്. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം, ആദ്യത്തെ ഭാഗം, ജാതീയ ലോകത്തിൽ പാപത്തിന്റെ ആധിക്യം എത്രമാത്രമുണ്ടെന്നുള്ളതാണ്. 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ അതിന്റെ 32 വരെയുള്ള ഭാഗത്ത് നാം കാണുന്നത്. അവിടെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുണ്ടായി. അവിടെ ദൈവത്തിന്റെ കോപം വെളിപ്പെട്ടു വരുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ അല്പം വിശദമായി ചിന്തിച്ചു മുമ്പോട്ട് വരികയാണ്. അതിന്റെ ഏതാണ്ട് 23-ാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി എന്നിവയുടെ രൂപ സാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. സ്തോത്രം. മനുഷ്യൻ ചിലത് മാറ്റിക്കളഞ്ഞു, ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മളത് കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. 1-ാമത് ദൈവത്തിന്റെ തേജസ്സിന് പുല്ല് തിന്നുന്ന കാളയോടും പക്ഷി, മൃഗജാതി തുടങ്ങിയവയോടും സാദൃശ്യമാക്കി മനുഷ്യൻ മാറ്റിക്കളഞ്ഞു. 2-ാമത് 25-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. മാറ്റിക്കളയുകയാണ് മനുഷ്യൻ. മാറ്റുമ്പോൾ ദൈവവും അവിടെ ഇടപെടുന്നു, ദൈവകോപവും വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ആദ്യം ഏൽപ്പിച്ചു കൊടുത്തത് അവമാന രാഗങ്ങളിൽ, ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ, സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. അശുദ്ധി ഏൽപ്പിച്ചു. 1-ാമത്തെ ഏൽപ്പിച്ചു കൊടുക്കൽ അശുദ്ധി ഏൽപ്പിച്ചു. 2-ാമത്തത് അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. 3-ാമത്തത് നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ഈ അശുദ്ധിയിൽ ഏൽപ്പിച്ചു എന്ന് പറയുന്നതിന് മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന അശുദ്ധി എന്നതിനെ മൂലകൃതിയിൽ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എപ്പിച്ചൂരിക്ക എന്നുള്ള പദമാണ്. ആ വാക്കിന്റെ അർത്ഥം ഫോർബിഡൻ സെക്ഷുവൽ ഡിസൈർസ് എന്നാണ്. നിഷിദ്ധമായ ലൈംഗിക താല്പര്യങ്ങളിൽ മനുഷ്യൻ ഏൽപ്പിക്കപ്പെട്ടു. ദൈവത്തോടുള്ള ബന്ധം മനുഷ്യൻ അത് വേണ്ടതുപോലെ നിലനിർത്താതെ വന്നപ്പോൾ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ വിഗ്രഹാരാധനയിലേക്ക് മനുഷ്യൻ കടന്നുപോയപ്പോൾ നമ്മൾ കണ്ടു, വിഗ്രഹാരാധനയോടൊപ്പം തൊട്ടടുത്ത് എന്തു വരും? അധാർമ്മിക ജീവിതം വരും. നോക്കണേ, ഇതാ അശുദ്ധിയിൽ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവത്തോട് താൻ വിശ്വസ്തനാകാതെ വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവന്റെ ജീവിത പങ്കാളിയോട് വിശ്വസ്തനല്ലാത്തൊരു സ്ഥിതിക്കായി ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ചില ആളുകൾക്ക് അതിനെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവം അവനെ കൊണ്ട് പാപം ചെയ്യിക്കുക എന്നല്ല, പോസിറ്റീവായിട്ട് അവനെ കൊണ്ട് ചെയ്യിക്കുക എന്നല്ല, ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടൽ അവരിൽ നിന്ന് പിൻവലിക്കുക എന്ന് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ദൈവ വെളിപ്പാടിനെതിരെ ബോധപൂർവമായി മനുഷ്യൻ മുൻപോട്ട് പോകുമ്പോൾ ദൈവം അവനെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ദൈവിക ഇടപെടലോ ദൈവിക സംരക്ഷണമോ മനസാക്ഷി നിയന്ത്രണമോ ഇല്ലാതെ തങ്ങളുടെ നികൃഷ്ടതയ്ക്കായി അങ്ങ് ഏൽപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. അതാണ് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാമല്ലോ, കൊരിന്ത്യർ കൃതി 1 ലേഖനം 5-ാം അധ്യായത്തിൽ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നവിടെ വായിക്കുന്നുണ്ട്. സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ 5-ാം അധ്യായത്തിൽ ഏറ്റവും നികൃഷ്ടമായ പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എന്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവും ഒരുമിച്ചുകൂടി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മാവ് കർത്താവിന്റെ നാളിൽ രക്ഷ പ്രാപിക്കേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുക. സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കൂടെ കൂടി ഈ മനുഷ്യനെ പിടിച്ചു കെട്ടി ഏ സാത്താനെ വന്നേ എന്ന് പറഞ്ഞ് ഇവനെ പിടിച്ചോണ്ട് പോയി സാത്താനെ അങ്ങ് ഇട്ടു കൊടുക്കുക എന്നുള്ള അങ്ങനെയല്ല. പിന്നെന്താ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്? ദൈവിക സംരക്ഷണം പിൻവലിക്കപ്പെടുക എന്ന. അവന് വേണ്ടി പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വ്യക്തി, അവന്റെ സംരക്ഷണത്തിന് വേണ്ടി ദൈവസന്നിധി ഇടിവിൽ നിന്നുകൊണ്ടിരുന്ന വ്യക്തികൾ, ആ പക്ഷപാത പ്രാർത്ഥന അങ്ങ് പിൻവലിക്കുക. ദൈവമേ, നീ അവനെ ഇടപെട്ടിട്ട് നീ അവനെ സന്ദർശനത്തിന് വിധേയപ്പെടുത്തിയിട്ടാണെങ്കിലും അവനെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പറയുന്ന ആ പ്രാർത്ഥന, മറ്റേ പ്രാർത്ഥന സംരക്ഷണത്തിന്റെ ഇടിവിൽ നിന്നുള്ള പക്ഷപാതം കഴിക്കുന്ന പ്രാർത്ഥനയുടെ രീതി അങ്ങ് മാറുകയാണ്. അതാണ് സാത്താനെ ഏൽപ്പിക്കുക എന്ന് പറയും. ഇതുപോലെ തന്നെ ഇവിടെ നികൃഷ്ട ബുദ്ധിയിൽ അശുദ്ധിയിൽ നിമിഷത്തൊക്കെ എങ്ങനെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ, അവമാന രാജ്യങ്ങളൊക്കെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ, ദൈവം ബോധപൂർവമായി ആ കാര്യം ചെയ്യാനായി ഇവനെ പ്രേരിപ്പിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. ഇങ്ങനെയുള്ള അശുദ്ധ വഴികളിലേക്ക് പിന്തിരിഞ്ഞു പോകുന്ന മനുഷ്യന്റെ മേൽ ദൈവം ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണവും ദൈവത്തിന്റെ ഇടപെടലും ദൈവത്തിന്റെ സംരക്ഷണവും മനസാക്ഷിയുടെ നിയന്ത്രണവും ഒക്കെ പിൻവലിക്കപ്പെട്ട പോലെ, സ്തോത്രം, അവൻ അശുദ്ധിയിൽ തുടരുവാൻ വിട്ടുകളയുന്ന ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ പോസിറ്റീവായി ദൈവം ഇവനെ കൊണ്ട് പാപം ചെയ്യിച്ചു എന്ന ചിന്ത അവിടെ നിന്ന് ഉണ്ടാകരുത്. കാര്യം അങ്ങനെയൊക്കെ വിമർശിക്കുന്ന ആളുകളുണ്ട്. സ്തോത്രം, നോക്കണേ, അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, അതിനു മുമ്പ് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ഈ അശുദ്ധിയിൽ ഏൽപ്പിച്ചു ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ദൈവത്തോട് വിശ്വസ്തനാകാൻ കഴിയാതെ വന്നപ്പോൾ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ, പിന്നെ ഈ ദൈവത്തിന്റെ തേജസ്സിന് ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞപ്പോൾ, ദൈവത്തോടുള്ളതിന്റെ ബന്ധം അവരാളത്തിലായപ്പോൾ, തന്റെ ജീവിത പങ്കാളിയോടുള്ള ബന്ധവും എങ്ങനെയായി? അവരാളത്തിലാകുക. പ്രിയപ്പെട്ടവരേ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹീതമായ കുടുംബജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. മനസ വാച കർമ്മണ ഒരു കാരണവശാലും, സ്തോത്രം, മറ്റ് ആരെക്കുറിച്ചുമുള്ള താല്പര്യം പോലും ഹൃദയത്തിൽ കടന്നു വരുവാൻ ഒരിക്കലും അനുവദിക്കരുത്. നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ ചെയ്യുക എന്നതുകൊണ്ട് കൽപ്പനയായി അത് നിന്നപ്പോൾ യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ തന്നെ പഠിപ്പിച്ചു, മോഹിക്കേണ്ടതിന് നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു. നോക്കണേ, ഹൃദയം കൊണ്ടുപോലും ഒരു താല്പര്യം ഒരുവനിൽ ഉണ്ടാകുവാൻ ഇടയാകാൻ പാടില്ല. അപ്പൊ നോക്കണേ, ദൈവം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അരുതാത്ത താല്പര്യങ്ങൾ അവന്റെ ഹൃദയത്തിൽ പിശാചി തെളിക്കുന്നതിന് ദൈവം തടയുന്നില്ല. അരുതാത്ത താല്പര്യങ്ങൾ അവന്റെ ഹൃദയത്തിൽ വരികയാണ്. അപ്പൊ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യൻ വ്യതിരിച്ചു പോകുമ്പോൾ തന്റെ ജീവിത പങ്കാളിയോടുള്ള ബന്ധം അവതാളത്തിലാകുകയാണ്. നമ്മൾക്ക് മുന്നാളായത് കൊണ്ടാണെന്നോ ഈ താമസിക്കുന്ന വീടിന്റെ ദോഷം കൊണ്ടാണെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണെന്നോ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അതല്ല സ്നേഹിത, സ്തോത്രം, ദൈവത്തോടുള്ള നിന്റെ ബന്ധത്തിൽ വന്നിരിക്കുന്ന പാളിച്ചയാണ്, നിന്റെ ജീവിതത്തിലും വന്നിരിക്കുന്ന താളപ്പഴ എന്നുള്ളത് മറന്നു പോകരുത്. നമുക്കറിയാമല്ലോ ഉൽപ്പത്തി പുസ്തകത്തിലെടുത്താൽ ദൈവം ഹവ്വായെ സൃഷ്ടിച്ചു കൊണ്ടുവന്നപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ മാംസവുമാണ് എന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് മനുഷ്യൻ സ്വീകരിച്ച ദൈവം പരിചയപ്പെടുത്തി കൊടുക്കാനൊന്നും കാത്തിയൊന്നുമില്ല. അതാണേ ഒന്ന് ഉടനേ മോനെ ഇതാ ഈ ആളിനെ ഒന്ന് ശ്രദ്ധിച്ചേ, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ പങ്കാളിയ എന്നൊന്നും പറയേണ്ടി വന്നില്ല. ബിക്കോസ് നോ നീഡ് ഓഫ് ആൻ ഇൻട്രൊഡക്ഷൻ ദേർ. At the very first sight itself, coming out of the trance-like sleep, Adam was craving that person for himself. It's my own bones, my own flesh. Asthil and asthim, maamsam. Enra sondam adu paranjappol. Deiva kalpana lenghichu paapathilekku veenu deivathodulla bandha avalalathilayi kazhinjappol. Karthavu vannu kazhinjappol endha parayunnathu? Stree enne chadichu. Nee ennodude irikkan thanna ee stree. Thalli paranju. ദൈവത്തോടുള്ള ബന്ധം തകരാറിലായപ്പോൾ തന്റെ ജീവിത പങ്കാളിയോടുള്ള ബന്ധം തകരാറിലായി. അതാ കണ്ടോ ആ ഓർഡറാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സ്തോത്രം. ദൈവത്തോടുള്ള ബന്ധം അതിന്റെ വിശുദ്ധിയിലും അതിന്റെ നിർമ്മലതയിലും നിലനിർത്തുന്നില്ലെങ്കിൽ ജീവിതം തകരാറില്ല. ഹല്ലേലൂയ. ഏറ്റവും ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ദൈവത്തോടുള്ള ബന്ധം ക്രമീകരിക്കണം. സ്തോത്രം. ദൈവത്തോട് ലോയലായിരിക്കും ഒരുവൻ, അവൻ മാത്രമേ തൻ്റെ ജീവിതത്തിലും ലോയലായിരിക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഒരിക്കലും ഒരിക്കലും അത്തറ്റായ വഴിയിലേക്ക് നമ്മൾ തിരിയുവാൻ പാടില്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ശേ, വല്ലവൻ്റെയും ടൂത്ത് ബ്രഷ് എടുത്ത് പല്ല് തേക്കാൻ തുടങ്ങട്ടെ. ദാറ്റ് ഈസ് അൻ എക്സ്ക്ലൂസിവിറ്റി ഇൻ പേഴ്സണൽ റിലേഷൻഷിപ്പ്. നിങ്ങളെ ഓർത്ത് നോക്കിയേ, മനസ്സിലായില്ലേ? വേറൊരാൾ ഉപയോഗം ഒരുമിച്ചൊരു മുറി താമസിക്കുക ക്യാമ്പിലാ, അഞ്ചാറ് പേര് ഒന്നിച്ചുണ്ട്, എല്ലാവരുടെയും ടൂത്ത് ബ്രഷുകൾ അവിടെ വെച്ചിട്ടുണ്ട്, ഉള്ളതിൽ നല്ലത് നോക്കി എടുത്ത് ആരും പല്ല് തേക്കുകയല്ല. വല്ലവൻ്റെയും ടൂത്ത് ബ്രഷ് അതെത്ര, അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെത്ര നീചമാക്കത്തക്കത് അറച്ചത്തക്കത്. അതിനേക്കാൾ അതിനേക്കാൾ നിന്നും അറയ്ക്കത്തക്കതുമാണ് അശുദ്ധിയിൽ ജീവിത പങ്കാളിയോട് അവിശ്വസ്തനാകുക എന്ന് പറയുന്നത് മറന്നു പോകരുത്. സ്വാമി ഹൃദയം കൊണ്ടുപോലും അരുതാത്തൊരു ചിന്ത മനസ്സിൽ വരുവാൻ അനുവദിച്ചുകൂടാ. ഏതെങ്കിലും സാഹചര്യത്തിൽ ദുഷ്ടൻ ആ നിലയിലേക്കുള്ളൊരു ടെംപ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കൊണ്ടുവരുവാൻ ഒരുമ്പെടുന്നുണ്ട് എന്നൊരു ലാഞ്ചനയെങ്കിലും ഉണ്ടായ ഉപസിച്ചോണം. ഒരു കാര്യം മറക്കരുത്, കർത്താവ് തന്റെ പ്രാർത്ഥനയിൽ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് അവരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറഞ്ഞത് പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ കടത്തരുതേ. ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്. ഇഫ് യു വാണ്ട് ടു കീപ് അവേ ഫ്രം ഫോളിംഗ് ഇൻ ടു ദ സ്ലാ ഓഫ് സിൻ, കീപ് ഓഫ് the slippery brink of temptations. നീ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ വീണു പോകാതിരിക്കണമെങ്കിൽ പ്രലോഭനങ്ങളുടെ വഴുവഴുപ്പുള്ള വിളുമ്പിൽ നിന്ന് മാറി നിന്നു. You don't want to fall into the slough of sin. Keep off the slippery brink of temptations. ആ സ്ലിപ്പറി ബ്രിങ്ക് ഓഫ് ടെംപ്റ്റേഷനിൽ നിന്ന് ഡാൻസ് ചെയ്തുകൊണ്ട് കാത്തോണെ 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 എന്ന് പറയുന്നതിനകത്ത് യാതൊരു കാര്യവുമില്ല. ഡോണ്ട് ഡാൻസ് ഓൺ ദ സ്ലിപ്പറി ബ്രിങ്ക് ഓഫ് ടെംപ്റ്റേഷൻസ്. കീപ് ഓഫ്. ദേർ ഈസ് റിസ്ക്, ഡേഞ്ചർ. മാറി നിന്നുള്ളൂ. സ്തോത്രം. കണ്ടോ അതിന്റെ അക്രമം. ഉൽപ്പത്തി മുതലേ നമുക്കിത് കാണാൻ കഴിയും. അതെ, ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഈ ഭാഗത്ത് വളരെ 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 സൂക്ഷ്മതയുള്ളവരായിരിക്കേണ്ടതാണ്. അടുത്ത ഭാഗം ദൈവത്തിന്റെ അടുത്ത് കണ്ടെ, ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു, സത്യത്തെ അങ്ങ് വാർപ്പ് ചെയ്തു, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു. നമ്മൾ ഇന്നലെ രാത്രി അതിനെക്കുറിച്ച് ചിന്തിച്ചു. സ്തോത്രം. സ്വർഗം പോലും ദൈവത്തെ പോലെ പ്രധാനം ആയിരിക്കരുത്. അത് സൃഷ്ടിയാ. സൃഷ്ടിയേക്കാൾ സൃഷ്ടിച്ചവനെ, സ്തോത്രം, ഹല്ലേലൂയ, നാം സ്നേഹിക്കണം. ദൈവം തരുന്ന ഒരു നന്മയും ദൈവത്തോളം വലുതല്ല. ദൈവം തന്ന നന്മയാ ജീവിതം അല്ലേ? ജീവിതം പോലും ദൈവത്തോളം വലുതല്ല. അതാണ് ലൂക്കോസ് 14:25 മുതൽ വായിക്കുമ്പോൾ ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കണം. സ്തോത്രം. നോക്കണെ, ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കണം. എന്നാൽ പലരും കർത്താവിനെ പിൻപറ്റുന്ന എന്തിനാ? ഇവിടുത്തെ ജീവിതം മെച്ചപ്പെടാൻ വേണ്ടിയാ. ടു ആഡ് ഗ്ലിറ്റർ, മീൻസ് ഗ്ലിറ്റർ ടു ദ പേഴ്സണൽ ലൈഫ്. To add verb to the present life. People are seeking God. No, that's not the way. അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇതും ദൈവം നമുക്ക് തന്ന ദാനമാണ്. ദാനമല്ല വലുത്. ആരാ വലുത്? ദാതാവാണ് വലുത്. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചതാണ് പൊതുലോകത്തിന്റെ ഏറ്റവും വലിയ പാപം. അത് പാപമാ. സ്തോത്രം. അവൻ എന്തേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. സ്തോത്രം. ആ ഭാഗത്ത് വന്നത് പൗലോസിനെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഒരു ഡോക്സോളജി അവിടെ കൂട്ടിച്ചേർക്കുക. ഒരു ചെറിയ ഒരു ഒരു സ്തുതിയുടെ സ്തോത്രം, ഒരു ഒരു ശബ്ദം പൗലോസ് ഹൃദയാന്തര ഭാഗത്ത് നിന്ന് ഉയർത്തുകയാണ്. അടുത്ത ഭാഗം. അതുകൊണ്ട് ദൈവത്തിന് സത്യം വ്യാജമാക്കി മാറ്റിക്കളഞ്ഞതുകൊണ്ട് അടുത്ത് എന്ത് പറ്റി? അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അതുകൊണ്ടും പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാവൻ അവനക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. സ്തോത്രം. ഈ ഭാഗം ഉദ്ധരിച്ച് പ്രസംഗിച്ചതിന് പള്ളിയിൽ നിന്ന് പിരിച്ചുവിട്ട പ്രസംഗകരുടെ കാര്യമൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ വായിച്ചു. ഈ ഭാഗം ഇതൊക്കെ പുസ്തകത്തിൽ എഴുതി വെക്കണോ? ഇത്രമാത്രം മനുഷ്യൻ നീചനാണോ? അതും അല്ലെങ്കിൽ പിന്നെ വേദോസ്തവം വായിക്കുന്നവൻ ഇതൊക്കെ അറിയത്തക്ക പോലെ നീചനാണോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. മേളിൽ നമ്മൾ കണ്ടല്ലോ, ദൈവത്തിന്റെ തേജസ്സിനെ മൃഗങ്ങളോട് മൃഗങ്ങളുടെ രൂപസാദൃശ്യമാക്കി കളഞ്ഞതിന്റെ ഫലം അശുദ്ധിയിലേൽപ്പിച്ചു. ഇവിടെ അടുത്തത് കണ്ടോ? ദൈവത്തിന്റെ സത്യം വ്യാജമാക്കിയതുകൊണ്ട്, ഉപദേശത്തെ തിരിച്ചു കളഞ്ഞതുകൊണ്ട്, ദൈവത്തിന്റെ സത്യം വ്യാജമാക്കി മാറ്റി കളഞ്ഞതുകൊണ്ട് എന്ത് പറ്റി? അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. സോദോമിന്റെ പാപം, നികൃഷ്ടമായ പാപം, ലോകത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടി തന്നെ പള്ളിയുണ്ടെന്ന് കേൾക്കുന്നു. എന്തിന്? പള്ളിയിൽ ആണിനെയും ആണിനെയും കൂടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം പോലും. അത് ചെയ്യുന്നു. നിർവചനങ്ങൾ തിരുത്തി എഴുതേണ്ടി വരുന്നു. ഹാ, എത്രമാത്രം നീചമാണ്! ചിന്തിക്കാൻ കഴിയുന്നില്ല. നമ്മൾ നാല് വായിച്ചത് കണ്ടില്ലേ? സ്വാഭാവിക സ്ത്രീഭോഗം സ്വഭാവ വിരുദ്ധമാക്കി മാറ്റിക്കളഞ്ഞു. അത് പുരുഷന്മാരുടെയിലും സ്ത്രീകളുടെ ഇടയിലും ഒരു രോഗം പോലെ കടന്നു വന്നിരിക്കുക. ഇതിനെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഇറ്റ് ഈസ് എ സൈക്കോളജിക് ഡിസോർഡർ എന്നാ. മാനസികമായ ഒരു ഒരു വിഭ്രാന്തിയായി, ഒരു മനോരോഗത്തിന്റെ ഒരു 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 ലക്ഷണമായിരുന്നു. മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിരിക്കുന്ന ഒരു ദുഷിച്ച പ്രകൃതം. മനുഷ്യൻ ഇത്രമാത്രം അസപ്പതിച്ചു. പൗലോസിന്റെ കാലത്ത് ഇതുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇതെത്രയധികമാണെന്ന് മറന്നു പോകരുത്. പ്രിയപ്പെടുവരെ, ഇത് അധികം നമ്മുടെ ഇടയിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഒരു കാര്യം മറക്കരുത്, ഇതിനെ ന്യായീകരിക്കുന്ന ഈ റോമാലേഖനത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന ചില പണ്ഡിത ശിരോമണികൾ, മനസ്സിലാവുന്നുണ്ടോ? PhD ഒക്കെ ഉള്ള, DD തിയോളജിയിൽ PhD ഒക്കെ ഉള്ള ചില പണ്ഡിത ശിരോമണികൾ ഇതിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം കൂടെ ഞാൻ കൂട്ടത്തിലൊന്ന് പറഞ്ഞേക്കാം. അവര് പറയുന്നത് ഇന്ന് നടക്കുന്ന കാര്യം ഒന്നും അല്ല പൗലോസ് അവിടെ പറയുന്നത്. സ്വഭാവ ദൈവത്തിന് വിരുദ്ധമായതാണെങ്കിലേ പൗലോസ് അതിനെ എതിർക്കുന്നുള്ളത്. നാച്ചുറൽ ആയതാണെങ്കിൽ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്വതവും മീൻസ് ഒരു സ്വവർഗ സംഭോഗിക്ക് ഒരു പുരുഷനോട് താല്പര്യം തോന്നുന്നത് അവനത് സ്വാഭാവികമാണ്. അവനത് സ്വാഭാവികമാണെങ്കിൽ അതിനെ എതിർക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? ഒരു ഹോമോസെക്സ്വൽ ദാറ്റ് ഈസ് നാച്ചുറൽ ടു ഹിം. ഈസ് സംബഡി ഈസ് എ ഹെറ്ററോസെക്സ്വൽ പേഴ്സൺ ആൻഡ് ഹി ഇൻഡൾജസ് ഇൻ ഹോമോസെക്സ്വൽ ആക്ടിവിറ്റീസ് ദാറ്റ് ബിക്കം സംതിങ് അൺനാച്ചുറൽ ടു ഹിം. And another thing is a homosexual is urged to become a heterosexual person, that becomes unnatural to him. അവനെ അണ്ണാച്ചറലാണ്. സ്വവർഗ സംഭോഗിയായിരിക്കുന്ന ഒരുത്തന് അവനെ ആ ഒരു പുരുഷനെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ അവനോട് പറയുന്നു, ആ സ്ത്രീയുടെ കൂടെ നീ താമസിച്ചോണമെന്ന് പറയുകയും ചെയ്യുന്നതാണ് അവന് സ്വഭാവ വിരുദ്ധം. അവന് സ്വാഭാവികത പുരുഷനും പുരുഷനും കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയുന്നത് സ്വഭാവ വിരുദ്ധമായി ഹോമോസെക്ഷലിനെ എതിർക്കുകയല്ല, പിന്നെ ഹോമോസെക്ഷലിനെ ഹെറ്ററോസെക്ഷൽ ആക്കുന്നതും ഹെറ്ററോസെക്ഷലിനെ ഹോമോസെക്ഷൽ ആക്കുന്നതുമാണ് എതിർക്കുന്നത് എന്ന് പറയുന്ന, മനസ്സിലായോ? ഐ ഹോപ്പ് ഐ മേഡ് മൈസെൽഫ് ക്ലിയർ എനഫ്. എന്ന് പറയുന്ന ഒന്നും രണ്ടും പി എച്ച് ഡി തിയോളജിയിലുള്ള പണ്ഡിത ശിരോമണികൾ ഞാൻ ആവർത്തിക്കുക, റോമാലേഖനത്തിന് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓ, എത്രമാത്രം നമ്മൾ അധപ്പതിച്ചു, എത്രമാത്രം നമ്മൾ അധപ്പതിച്ചു. ദൈവത്തിന്റെ സത്യം വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. ഒരു കാര്യം മറക്കരുത്, സ്വന്തം സന്തോഷം സ്വന്തം താല്പര്യങ്ങൾ നിവർത്തിച്ച് കിട്ടാനുള്ള ഒരു ഉപാധിയായി ദൈവത്തെ കണക്കാക്കുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള അബദ്ധം വന്നു പോകും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സ്തോത്രം. ദൈവത്തെ അവർ വിളിക്കുന്ന എന്തിനാ? അവർ ദൈവത്തിനടുത്ത് പോകുന്ന എന്തിനാ? എന്റെ ഹൃദയത്തിന്റെ താല്പര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടണം എന്ന നിലയിലാണ് ഒരാള് ദൈവത്തെ പിൻപറ്റുന്നതെങ്കിൽ അവൻ ദൈവത്തിന്റെ സത്യത്തെ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞവന്. അവൻ അധികം കഴിയാതെ ഈ വഴിക്കും വന്ന് നിൽക്കും. വളരെ സൂക്ഷിക്കണം, ഉപദേശം തെറ്റാൻ പാടില്ല, ഉപദേശം തെറ്റാൻ പാടില്ല. സ്തോത്രം. ഞാൻ ഈ ഈ ഭാഗത്തെ കുറിച്ച് ഞാൻ ഒത്തിരി ലിറ്ററേച്ചർ ഏതാണ്ട് ഡസൻ കണക്കിന് പേജസ് അനേക പുസ്തകങ്ങൾ വായിച്ചു. അതെല്ലാം പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ ഗതികെട്ട സ്ഥിതി നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ച് തന്നാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. ആവശ്യമാണെങ്കിൽ ഞാൻ വിശദീകരിച്ച് തരാം, പക്ഷെ അത് അത്ര ആവശ്യമാണെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. സമയം അത്രയ്ക്ക് നമ്മളെ അനുവദിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് സ്തോത്രം, ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഇതൊരു വിഭ്രമമാ, ഇത് ദൈവത്തിന്റെ കോപമാ, ഇത് ദൈവത്തിന്റെ കോപമാ. നമുക്കറിയാമല്ലോ, അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം, എയ്ഡ്സ് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞു. എങ്ങനെയാ ഇതുണ്ടായത്? അതുണ്ടാകാൻ കാരണം എന്താ? ഞാൻ വായിച്ചത് സോഡോമി സ്വവർഗ സംഭോഗികളിലുണ്ടായി, മൃഗങ്ങളോടുകൂടി മോശമായ ഇടപെടൽ, മോശമായ നിലയിൽ പെരുമാറിയവർ അവരിലാണ് ഇത് തുടങ്ങിയത്. കഷ്ടം ഇങ്ങനെ സ്ഥലത്തിൽ ഇങ്ങനെ പറയേണ്ടി വരുന്നല്ലോ. എങ്കിലും നമ്മൾ ഓർത്തുകൊള്ളണം, ലോകത്തിന്റെ പോക്ക് എത്ര നീചമാണ്. നമ്മൾ ഓർത്തുകൊള്ളണം, ഇന്ന് സെക്ഷൽ പാർട്ട്നേഴ്സ് ആയി റോബോട്ട്സ് മാർക്കറ്റിൽ ഇഷ്ടം പോലെയുണ്ട്. റോബോട്ട്സ്, മൃഗങ്ങൾ, ആനിമൽസ് ആർ ട്രെയിൻഡ് ടു ബി സെക്ഷൽ പാർട്ട്നേഴ്സ്. അവരിൽ നിന്നാണ് ഈ മൃഗങ്ങളിൽ നിന്നാണ് ഇത് മനുഷ്യനിൽ തുടങ്ങിയതെന്ന ദ ഹോൾ ഫിസിക്കൽ സ്ട്രക്ചർ വാസ് കണ്ടാമിനേറ്റഡ്. രോഗം ലോകത്തെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഓരോരുത്തർ അവനവന്റെ ആ ഒരു ഒരു ചെറിയൊരു ഗുഹയ്ക്കകത്തോട്ട് മാളത്തിനകത്തോട്ട് ഒതുങ്ങേണ്ട ഒരു കാലം വന്നിരിക്കുക. സ്തോത്രം. പൗലോസ് പറയുന്നത് ഇതൊരു ഒരു ദൈവകോപമാണെന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇന്ന് നമുക്കൊന്നുകൂടെ മനസ്സിലാകും ആന്തരിക ആളത്വത്തിൽ കടന്നുകൂടുന്ന ദോഷം നിങ്ങളെന്നെ സൃഷ്ടിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവദാസനെന്ന നിലയിൽ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും നല്ല രീതിയിൽ ദൈവത്തിനെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വിവിധ തരത്തിലുള്ള ആളുകളെ പരിചയപ്പെടുവാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഇച്ചിരി നേരം സംസാരിക്കണം എന്ന് പറഞ്ഞ് അപ്പോയിന്റ്മെന്റ് എടുത്തതുപോലെ സമയം ഫിക്സ് ചെയ്ത് വന്ന് സംസാരിച്ച ആളുകൾ അവരുടെ വികൃതമായ പെരുമാറ്റ രീതി, അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ എന്ത് വേണമെന്ന് പറഞ്ഞ് ഗുണദോഷം ചോദിച്ചത് ഞാൻ ഓർക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ രാജ്യത്ത്, ഏതാ ഈ രാജ്യത്ത്, മീൻ ഞാൻ നമ്മളിപ്പോ നിൽക്കുന്ന ഈ രാജ്യത്ത്, ഒരിക്കൽ തന്റെ പാർട്ട്ണറിന് ഇങ്ങനെയുള്ള കുഴപ്പമുണ്ട്, എത്ര നോക്കിയിട്ടും അയാളിന് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, ദൈവദാസനെ പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറഞ്ഞു ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ. ഇത് സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത പോലുള്ള ഒരു കുരുക്ക് മനുഷ്യന്റെ മേൽ വീഴുകയാണ്. ഇത് ദൈവ കോപമാണ്. സ്തോത്രം. കണ്ടേ, ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. എന്താ ഈ വിഭ്രമം? വികലമായ ഭ്രമം. വികലമെന്ന് പറഞ്ഞാൽ എന്താ? അരുതാത്ത രീതിയിലുള്ളത്, വികലമായത്, പെർവേഴ്സീവ്, പെർവേർട്ടഡ്, തലതിരിഞ്ഞത്, തലതിരിഞ്ഞ ഭ്രമം. നോക്കണേ, ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയും നന്ദി കാണിക്കുക ചെയ്യാൻ കഴിയാത്ത അവിടെയാണ് ഈ തുടക്കം. അവിടെയാണ് തുടക്കം വിഭ്രമം. എല്ലാം തലതിരിഞ്ഞു പോയി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ മറക്കല്ല, എനിക്ക് വേണ്ടി ദൈവം എന്ന് പറയുന്നത് വിഭ്രമത്തിന്റെ തുടക്കമാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി ഞാനെന്ന് വേണം പറയാൻ. മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കട്ടെ. എനിക്ക് വേണ്ടി ദൈവം, എനിക്ക് വേണ്ടി ദൈവം, എനിക്ക് വേണ്ടി ദൈവം, അങ്ങനല്ല സ്നേഹിത. ദൈവത്തിന് വേണ്ടി ഞാൻ, എന്റെ കാര്യം സാധിക്കാൻ ദൈവത്തെ ഉപയോഗിക്കുക എന്നതാണ് ഇന്ന് നമ്മുടെ ഇടയിൽ. സ്തോത്രം. അങ്ങനല്ല, ദൈവത്തിന് വേണ്ടി ഞാൻ എന്ന് പറഞ്ഞ് ദൈവഹിതം നിവർത്തിക്കുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന സ്ഥിതിയാണ് ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കട്ടെ. അവിടെ ഈ തലതിരിച്ചു തുടങ്ങി. നിങ്ങൾക്ക് വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ദയവീത് ചോദിക്കാം. സ്തോത്രം. വിഭ്രമം, തലതിരിഞ്ഞത്, പ്രവേത്തൻ, വികലമായ ഭ്രമം. ഞാനാണ് വലുത്, എനിക്ക് വേണ്ടി ദൈവം എന്ന് പറയുമ്പോൾ ആരാ വലുത്? എനിക്ക് വേണ്ടി ദൈവം എന്ന് പറയുമ്പോൾ ആരാ വലുത്? കൂട്ടത്തിൽ രണ്ടുപേരും ആരാ വലുത്? ഞാനാ വലുത് അല്ലേ? ഞാനാ വലുത്. മനസ്സിൽ ആഞ്ഞ് പതിഞ്ഞിരിക്കുന്ന ആശയം മാറ്റാൻ അത്ര എളുപ്പമൊന്നുമല്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. പക്ഷേ സത്യം പറയാനാ ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നത്. എന്റെ കൂടെ വരണേ നിങ്ങൾ. എവിടെ പോയാലും യോഗങ്ങളിൽ കേൾക്കുന്ന എന്താ? എനിക്ക് വേണ്ടി ദൈവം. നിന്റെ കാര്യം സാധിക്കണോ? ദൈവത്തെ വിളിക്ക. എന്തിനാ ഉപയോഗിക്കുന്നേ? കാര്യം സാധിക്കാൻ, ദൈവഹിതം നിവർത്തിക്കപ്പെടാൻ വേണം ഉപസിക്കാൻ. അപ്പൊ ഞാനിത് അവർ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അടിയൻ എങ്ങനെയാകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ആ തിരിഹിതം എന്നിൽ നിവർത്തിക്കപ്പെടട്ടെ. ആ തിരിഹിതത്തിനായി ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. സ്തോത്രം. അല്ലേ രൂയ, അതായിരിക്കണം. നമ്മൾ പാടുന്ന ചില പാട്ടൊക്കെ കേട്ട് എനിക്ക് അങ്ങ് സങ്കടം തോന്നും. പിന്നെ എന്നെ അറിയാവുന്ന ആളുകളൊക്കെ അങ്ങനെയുള്ള യോഗങ്ങളിൽ ചെല്ലുമ്പം ഞാൻ ഉള്ളിടത്ത് അവിടെ അത് പാടാറില്ല. ഇപ്പം ഇന്നത് ചെയ്താൽ എന്നത് സാധിക്കും, പ്രാർത്ഥനയാലെ സാധിക്കാത്ത ബാക്കി പറയുന്നില്ലേ? കാര്യം എന്നാ ഉണ്ട്? അപ്പൊ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ആരാധിച്ചാൽ വിടുതൽ കിട്ടും, ആരാധിച്ചാൽ സൗഖ്യം കിട്ടും. അപ്പൊ എന്തിനാ ആരാധിക്കുന്നേ? എന്റെ കൂടെ ഉണ്ടോ എല്ലാരും? ശരിക്കും ദേഷ്യം വരുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, വികലമായി പെർവേർട്ടഡ്, ദേഷ്യം വരുന്നുണ്ടോ? ഉണ്ടോ? വിശദീകരണം ചോദിക്ക, പറയാ. തലതിരിഞ്ഞു പോയി, പെർവേർട്ടഡ്? നോ, അങ്ങനല്ല. എനിക്ക് വേണ്ടി ദൈവമെന്നല്ല, ദൈവത്തിന് വേണ്ടി. യു ഗെറ്റ് മീ? ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ടല്ലോ പലർക്കും. വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലും തിരുത്ത. കർത്താവേ, അടിയൻ ഇത് അവിടുത്തേക്കായി തരുന്നെന്നൊന്ന് പറയാമോ? സ്തോത്രം.
ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന എന്റെ ജനം. അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്റെ നാമത്തിനായി ജാതകൾ ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ സ്തോത്രം. അതാ ദൈവം പറയുന്നത് സ്തോത്രം. ആട്ടെ, ഞാൻ മുമ്പോട്ട് പോകട്ടെ. വിഭ്രമം, വിഭ്രമം എന്ന വാക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? വികലമായ ഭ്രമം, യോഗ്യമല്ലാത്തതിലെ താല്പര്യങ്ങൾ. യോഗ്യമല്ലാത്തതിലെ താല്പര്യം ഏതാ? യോഗ്യമായ താല്പര്യം ദൈവഹിതത്തിനായി ഏൽപ്പിക്കപ്പെടൽ. ദൈവമേ അവിടുന്ന് അടിയാനെ അവിടുത്തേക്കായി സൃഷ്ടിച്ചു, അടിയനെ ഇത് ആ തൃക്കൈകളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുഹിതം അടിയനിൽ നിവർത്തിക്കുവാൻ അടിയനെ ഇതാ ഏൽപ്പിക്കും. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. മുമ്പോട്ട് പോകുന്നു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ. ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് പേടിയാ. ഇതൊന്നും നമ്മുടെ മേൽ വന്നു പെട്ടല്ലേ? ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ എന്തിനാ ദൈവത്തെ പിൻപറ്റുന്നു? എന്റെ കാര്യം സാധിച്ചു തരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ദൈവത്തെ? മനസ്സിലാവുന്നില്ലേ? ദൈവത്തെ പിൻപറ്റ അത് നമ്മുടെ മനസ്സിൽ നാച്ചുറലായിട്ട് വരും. കാരണം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അതാ സ്തോത്രം. അതാണ് ആദാമിന് ഗോവായിരിക്കും പറ്റിയത്. ദൈവത്തെ കൂടാതെ തങ്ങളുടെ ഒരു രാജ്യം ഉണ്ടാക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തെ കൂടാതെ തന്റെ ഒരു തങ്ങൾക്ക് ദൈവതുല്യമായ റൈവൽ റെൽം ഫോർ ഹിംസെൽഫ്, ഗോഡ് ഹാസ് എ റെൽം ഓഫ് ഹിസ് ഓൺ ആൻഡ് ആൻ ഈക്വൽ റെൽം, ഓൾമോസ്റ്റ് ദ സെയിം, ഹാവിംഗ് ദ സെയിം സ്റ്റാറ്റസ്. അതേപോലെ എനിക്ക് ഒരു ഞാനും ദൈവത്തെ പോലെ എന്റെ ഒരു റെൽം ഉണ്ടാകണം, എന്റെ ഒരു ലോകമുണ്ടാകണം. അങ്ങനെ അവൻ ചിന്തിച്ചു. സ്തോത്രം. നമ്മൾ വന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത്? ദൈവത്തെ ഉപയോഗിച്ച് നമ്മുടെ രാജ്യം ഉണ്ടാക്കുക. വ്യക്തമായോ? വ്യക്തമായോ? പ്ലീസ് ഒന്ന് തിരുത്തണേ. ഇല്ല കർത്താവേ, അങ്ങയുടെ രാജ്യത്തിന് എന്നെ ഞാനിതാ ഏൽപ്പിക്കും. ഹല്ലേലൂയ സ്തോത്രം. നമ്മളിവിടെ വെറും താൽക്കാലികമായി മാത്രം പാർക്കുന്നവരാ. ഈ മൂക്കിലെ ശ്വാസം അങ്ങോട്ട് പോയാ ഉണ്ടല്ലോ, തൊട്ടപ്പുറത്ത് നിത്യത്തെയാ. ദശാബ്ദങ്ങളായി ആശയം തെറ്റി പറഞ്ഞ് 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 അത് മനസ്സിൽ അങ്ങനെ അങ്ങ് തറഞ്ഞുപോയി. ദൈവത്തെ ദൈവമെന്ന് ഓർക്കണം. അതാ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കണം. ഒന്ന് ഓർത്ത് നോക്കി, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം എന്നെ സൃഷ്ടിച്ചതല്ലേ? എന്തിനാ ദൈവമേ സകലവും തിരുഹിതം അനുസരിച്ചുള്ളവായി ഒന്നുമില്ലായ്മയിൽ നിന്ന് അവിടുത്തെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അടിയനെ സൃഷ്ടിപ്പാൻ അവിടുത്തേക്ക് തിരുവുള്ളമായല്ലോ. സ്തോത്രം. Lord, thank you that it pleased you to create me out of nothingness in thy own same image and likeness. I thank you Lord for this very existence. അവിടുന്ന് അടിയനെ തന്ന ഈ അസ്തിത്വത്തിനായി, ഈ ജീവിതത്തിനായി അടിയനങ്ങ് സ്തുതിക്കുന്നെന്ന് ദൈവത്തോടൊന്ന് പറയാറുണ്ടോ? അവിടുന്ന് അവിടുത്തേക്കായി അടിയനെ സൃഷ്ടിച്ചു. സ്തോത്രം. ഞാൻ നിനക്കുള്ളവനാ എങ്കിലും സ്തോത്രം നീ എനിക്കൊരു ജീവിതം കൂടെ അനുവദിച്ചല്ലോ. സ്തോത്രം. എന്റെ ജീവിതം ഞാന് തിരുമേനിക്കായി ഏൽപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നല്ലോ. സ്തോത്രം. അതാ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കണം. ധരിക്കണം ദൈവത്തെ ദൈവമെന്നോർത്ത് മഹുദ്ധീകരിക്കണം. നമ്മള് സൃഷ്ടിയും ദൈവം സൃഷ്ടാവുക. ഇതുകൂടെ ഉണ്ടോ എല്ലാരും? ദൈവം സൃഷ്ട സകലത്തിന്റെ ഉടമസ്ഥനാ. നമ്മളാരാ? നമ്മളാരാ? സൃഷ്ടിയ. അവിടുത്തെ പ്രസാദത്തിനായി അവിടുന്ന് നമ്മളെ സൃഷ്ടിച്ചതാ. ഹല്ലേലൂയ. ആ നിലയിൽ നമ്മൾ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാ. ജാതീയ ലോകത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ഇത് ഈ ഇതല്ല. സത്യത്തെ അവർ അനീതി കൊണ്ട് എന്തിരിക്കുക? മറച്ചിരിക്കുക. അനീതി കൊണ്ട് സത്യത്തെ മറച്ചു തടുത്തു. ജാതി ലോകത്തിന്റെ കുറ്റം അതാ. അതിൽ നിന്ന് നമ്മുടെ ഇടയിൽ കയറിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ദയവ് ചെയ്ത് നമുക്കൊരു തിരുത്തു വരുത്തണേ, പ്ലീസ്. മുമ്പോട്ട് പോകുന്നു, അതുകൊണ്ട് എന്ത് പറ്റും? നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് തുടർന്നാൽ ദൈവത്തെ പരിജ്ഞാൻ, ദൈവത്തെ ദൈവം എന്ന് ഓർക്കാൻ നമുക്ക് മനസ്സിലാവുന്ന എന്ത് പറ്റും എന്നറിയാമോ? കണ്ടേ, ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ നമ്മുടെ ചിന്താമണ്ഡലം പോലും അങ്ങ് വല്ലാതായി പോകും. യേശുക്രിസ്തു വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞപ്പോ എല്ലാം വിതച്ചതെല്ലാം വിത്തായിരുന്നു, ഒരു മക്ക് പോലും ഇല്ലായിരുന്നു. പാറകൾക്ക് വന്ന് പെറുക്കിക്കൊണ്ട് പോകാൻ, അത് മക്ക പെറുക്കിക്കൊണ്ട് പോകില്ലല്ലോ. വിത്ത പാറപ്പുറത്ത് വീണതും മുളച്ചു, മുള്ളിനിടയിൽ വീണതും മുളച്ചു, വഴിയരികെ വീണതും മുളച്ചു, എല്ലാം മുളച്ചു. നോക്കണേ, വഴിയരികിൽ നിന്നതാണ് പറവകൾ വന്നങ്ങ് പെറുക്കിക്കൊണ്ട് പോയത്. അവിടെ അത് മുളയ്ക്കാൻ അനുവദിച്ചില്ല, പറവകൾ അനുവദിച്ചില്ല. അതിനെക്കുറിച്ചൊരു കമന്റേറ്റർ പറഞ്ഞിരിക്കുന്ന കാര്യം, നടന്ന് പതിഞ്ഞ വഴിത്താരകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. മനസ്സിലാവുന്നുണ്ടേ? നടന്ന് പതിഞ്ഞ വഴിത്താരകൾ. ഈ നടന്ന് പതിഞ്ഞ വഴിത്താരകൾ എന്ന് പറഞ്ഞാൽ മുറുകെ പറ്റുന്ന പാപം, പരിചയമായ പാപം, പഴകിയ പാപ പരിചയങ്ങൾ. ആ അതാണ് നല്ല വാക്ക്, പഴകിയ പാപ പരിചയങ്ങൾ. ആ പഴകിയ പാപ പരിചയങ്ങളിലോട്ട് വചനവാദന വിത്ത് വന്ന് വീണാൽ ഈ വഴിയിൽ കാവലിരിക്കുന്ന പറവകളുണ്ട്. സാത്താൻ, കർത്താവ് എനിക്ക് ആഖ്യാനം പറഞ്ഞല്ലോ, അതാണ് അന്നേരമേ അങ്ങ് തെറ്റിക്കളയും. നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്, നമ്മുടെ ഇടയിൽ അതുണ്ടാകരുത്. അതാണ് അതങ്ങ് പെറുക്കി കളഞ്ഞ പിന്നെ നികൃഷ്ട ബുദ്ധിയിൽ ഈ വിത്തിനവിടെ കിളിർത്ത് ആ വഴിത്താര പച്ചപ്പ് നിറയാൻ ഒരിക്കലും ഇടയാകുകയില്ല. ആ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിക്കപ്പെട്ടതുപോലെ തുടരും. സ്തോത്രം. അതെ, ഞാൻ ദൈവത്തോട് ഇടയ്ക്ക് പ്രാർത്ഥന, കർത്താവേ, കീപ് മീ സെൻസിറ്റീവ് ടു തൈ വിൽ ലോർഡ്. വിചാരം ഞാൻ പ്രാർത്ഥിക്കാം, കർത്താവേ, തിരിഹിത സംബന്ധമായി ഞാൻ സെൻസിറ്റീവ് ആയിരിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ. ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിക്കരുതേ, നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിക്കരുതേ. ദൈവത്തെ ദൈവമെന്നോർത്ത് ബഹുത്തീകരിക്കും, നന്ദി കാണിക്കുകയും ചെയ്യാത്തവൻ, ദൈവത്തെ പരിചയപ്പെട്ടിരിക്കാൻ ഉചിതം നിമിഷം മനസ്സില്ലാത്തവനെ എന്ത് ചെയ്യും? നികൃഷ്ട ബുദ്ധിയിൽ മുമ്പോട്ട് പോകുന്നു. അതിന്റെ ഫലം എന്തുവാ? അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ കൊല പിണക്കം കപടം ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ ഏഷണിക്കാർ ദൈവദ്വേഷ നിഷ്ഠൂരന്മാർ ഗർഭിഷ്ഠന്മാർ ആത്മപ്രശംസക്കാർ പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ ബുദ്ധിഹീനർ നിയമലംഘികൾ വാത്സല്യമില്ലാത്തവർ കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. 21 തിന്മ പ്രവർത്തികളാണ് അവിടെ വിശദീകരിച്ചിരിക്കുന്നത്. 21 തിന്മ പ്രവർത്തികൾ അവിടെ പറഞ്ഞിരിക്കുന്ന 21 തിന്മ പ്രവർത്തികൾ, അതിൽ ആദ്യത്തെ 4 ഭൗമിക സമ്പത്തിനോട് ബന്ധപ്പെട്ടവയാണ്, അടുത്ത 5 മനുഷ്യ ബന്ധങ്ങളിൽ വരുന്നവയാണ്, അത് അതിനുശേഷമുള്ള 7 സമൂഹത്തിന് ദോഷം ചെയ്യുന്നവയാണ്, ഒടുവിലുള്ള 5 ധാർമ്മികാസപ്പതനത്തിന്റെ തെളിവായവയാണ്. ഇങ്ങനെ 21 തിന്മ പ്രവർത്തികൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ നിയമം മുഴുവൻ എടുത്തേ പറയാമല്ലോ. ഒന്നാമത്തെ ആദ്യത്തെ 4 ഭൗമിക സമ്പത്തിനോട് ബന്ധപ്പെട്ടതാ. കണ്ടേ എന്തൊക്കെയാ? അവർ സകല അനീതി, കണ്ടോ, ഭൗമിക ഇടപാടുകളിൽ അനീതി, ദുഷ്ടത, കൂട്ടു സഹോദരനെ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവനെ അവന് 1000 റിയാലിന് അല്ല റിയാൽ അല്ല ഇവിടെ ദിറംസിന് ഒപ്പിടിച്ചേച്ച് 500 കൊടുക്കും. ദുഷ്ടത, അത്യാഗ്രഹം, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ദ്രവ്യാഗ്രഹവും ദ്രവ്യവും. ദുർബുദ്ധി, പളപ്പും പളപ്പും, മനസ്സിലായോ? പളപ്പും ഇതാണ് ആദ്യത്തെ ഈ നാലെണ്ണം ഭൗമിക സമ്പത്തിനോട് ബന്ധപ്പെട്ടവയാ. സ്തോത്രം, ഇതൊക്കെ നിറഞ്ഞവര്. അടുത്തത് അടുത്ത അഞ്ചെണ്ണം മനുഷ്യ ബന്ധങ്ങളിൽ വരുന്നവയെ അസൂയ, കൊല, പിണക്കം, തപടം, ദുശീലം എന്നിവ തിങ്ങിയവർ. പോലീസ് പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ, നിറഞ്ഞവർ, തിങ്ങിയവർ, കണ്ടല്ലോ, തിങ്ങിയവർ. അടുത്തത് അതെടുത്ത് ഏഴെണ്ണം സമൂഹത്തിന് ദോഷം ചെയ്യുന്നവരാ. എന്തൊക്കെയാണ്? കുരളക്കാർ, അയ്യോ ഇതുപോലെ സമൂഹദ്രോഹികൾ. അടുത്തത് ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, ദൈവത്തെ ദ്വേഷിക്കുന്നവനെ ഭയപ്പെട്ടോണം. മനസ്സിലായില്ലേ? ശരിയല്ലേ? ദൈവത്തെ ഭയമില്ലാത്തവനെ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്തോണം? ഭയപ്പെട്ടോണം. അതാ സമൂഹത്തിൽ ദ്രോഹിയ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഓ ഭയങ്കരമാ, പിടിച്ചു പറിക്കാരും ഓക്കെ, ഗർവിഷ്ഠന്മാർ, ഓ എന്നെ ഗർവാണ്, ഗമണ്ട് ഗമണ്ട്, ആത്മപ്രശംസക്കാർ. അടുത്തതിനകത്തെല്ലാം വന്നു കഴിഞ്ഞു പുതുദോഷം സങ്കല്പിക്കർ. ഏത് പറഞ്ഞാലും ഇതുവരെ ഓരോ ഇവിടെ അങ്ങനെ ഒരു സിനിമയുണ്ടോ അല്ലേ? അങ്ങനെ ഒരു സിനിമ അറിയാമല്ലോ, September 11 9/11 ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാമായിരുന്നു അന്നേരം അറിയുന്നത്. മനസ്സിലായില്ലേ? വിമാനം തട്ടിയെടുത്ത് കൊണ്ടിയെന്ന് ഇടിച്ച് അവിടെ തീപിടിപ്പിക്കാം. അതും രാവിലെ ജെറ്റ്വേലും നിറച്ച ആ സമയത്ത് പറപ്പിച്ചുകൊണ്ട് പോയി ഫുൾ ത്രോട്ടിൽ പാഞ്ഞു ചെന്ന് ഇടിച്ച് തകർത്താൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാം. ഇനിയും കാണാൻ പോകുന്നേ ഉള്ളൂ ഏതൊക്കെ ഉണ്ടെന്ന്. അതാണ് പുതുദോഷം സങ്കൽപ്പിക്കുന്നവർ. Their minds are so fertile that they evolve innovative methods of violence. ഇത് കൂടെ ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ, പുതുദോഷം സങ്കല്പിക്കുന്നവർ. അത് കഴിഞ്ഞ് അടുത്ത അഞ്ചെണ്ണം ധാർമ്മികാധപ്പതനത്തിന്റെ തെളിവ്, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ. മനസ്സിലായില്ല? മാനുഷിക ബന്ധങ്ങളെല്ലാം പോയി, ധാർമ്മിക നിലവാരം പോയി, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ. അടുത്തത് ബുദ്ധിഹീനം, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. ഈ വക ഇവയെന്ന് മാത്രമല്ല പറയുന്നേ, പൗലോസ് എന്താ പറയുന്നേ, ഈ വക ഈ വിഭാഗത്തിൽപ്പെട്ട ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞു. പക്ഷേ അവയെ പ്രവർത്തിക്കാൻ മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ഓർത്ത് നോക്കിക്കേ, ഇത് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഈ ചെയ്യുന്നതിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ആ പ്രസാദിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അത് മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം സിന്നിയോ ഡോക്കിയോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. സിന്നിയോ ഡോക്കിയോ, അത് അവരതിനകത്ത് ഒന്ന് പ്ലീസ് ആകുക, ദേ എഗ്രി വിത്ത് ഇറ്റ്, അതിന്റെ കൂടെ അങ്ങ് യോജിക്കുക. ഈ വക തിന്മ പ്രവർത്തികൾ ദേ ഓക്കേ ഇറ്റ്, ദേ കൺകർ വിത്ത് ഇറ്റ്, ദേ അറ്റസ്റ്റ് ഇറ്റ്. ദാറ്റ്സ് ദ റൈറ്റ് വേ. ഇങ്ങനത്തെ നമ്മുടെ സമൂഹം എടുത്തു നോക്കിയേ, ഇങ്ങനെ പറയുന്നത് എത്ര സത്യമാ. നീതി ഇഷ്ടമാ, നീതിമാനെ ഇഷ്ടമാ, സത്യമല്ലേ? ഒരുത്തൻ നീതി മാത്രം ചെയ്യുന്ന ഒരുത്തൻ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നമ്മൾ അവനെ കുറിച്ച് എന്താ, ഓ നിർഗുണനാന്ന് പറയും. നീതി ഇഷ്ടമാണ്, പക്ഷെ നീതിമാനെ ഇഷ്ടം. സത്യം ഇഷ്ടമാ, സത്യം പറയുന്നവനെ ഇഷ്ടം. സത്യം ചെയ്യാനും നമുക്ക് ഇഷ്ടമില്ല, സത്യമൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ തിന്മയിലാണ് പ്രസാദം. അതാ കണ്ടില്ലേ, ആ വക പ്രവർത്തിക്ക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാന്യമായ നിലവാരത്തിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ആകാത്ത വഴികളിലേക്ക് പോകാത്തവരെന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സാക്കി, ഇരുപതാം നൂറ്റാണ്ടിൽ സൃഷ്ടിച്ച് വെച്ചത് അന്ന് 14 ജീവിക്കേണ്ട മനുഷ്യൻ. മനസ്സിലായില്ലേ?
we are out of place. സത്യം പറയുന്നവൻ ആരാ? He is out of place. തെറ്റി വന്നവൻ, ഇവിടെ ചേരാത്തവൻ, അനക്രോണിസം എന്നൊക്കെ പറയും. ചേരുകയല്ല ഇവിടെ.
പക്ഷേ കണ്ടോ, പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ. പ്രിയപ്പെട്ടവരെ, പാപം മാത്രമല്ല പാപത്തോടുള്ള മനോഭാവവും ദൈവം കണക്കൂട്ടും. പാപത്തോടുള്ള മനോഭാവം, പ്രിയപ്പെട്ടവരെ, തെറ്റ് കണ്ടാൽ കണ്ണടച്ചേക്കാമെങ്കിൽ എനിക്കൊരു കുഴപ്പം ഇല്ല. അപ്പം അതിന് മൗനാനുവാദം കൊടുക്കുക അല്ലേ? എന്റെ കൂടെ ഉണ്ടോ എല്ലാരും? ഞങ്ങൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞ ഒരു ഒരു കാര്യം, പ്രിയപ്പെട്ട രാജായൻ ഞങ്ങൾ പറഞ്ഞു, കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാ. അദ്ദേഹത്തിന്റെ ബോസ്, വലിയ ബോസ്, സ്വന്തം കുടുംബത്തെ ഡിവോഴ്സ് ചെയ്ത് വേറൊരു പെൺകുട്ടിയെ, സെക്രട്ടറിയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചപ്പം കൂടെയുള്ള കൊളീഗ്സ് എല്ലാവരും ചെന്ന് എന്താ പറയാ, ഹായ് കൺഗ്രാറ്റുലേഷൻസ്, ഹായ് കൺഗ്രാറ്റുലേഷൻസ്. പീപ്പിൾ വർ ലൈനിങ് അപ്പ്, ദേ വർ കമ്പീറ്റിംഗ് വിത്ത് ഈച്ച് അദർ ടു ബി ദ ഫസ്റ്റ് വൺ ടു ബിഡ്. കൺഗ്രാറ്റുലേഷൻസ്. സ്ത്രീകളുടെ അഭിമാനം തോന്നി. ദേവദാസൻ അതിന് പോയില്ല. ആരൊക്കെയോ പറഞ്ഞു, സെക്രട്ടറി പലതാശം പറഞ്ഞു, വൈ ഡിഡ് യു ഗോ, വൈ ഡിഡ് യു ഗോ, എവരിബഡി ഈസ് ജോയിനിങ്, വൈ ഡിഡ് യു, നീ മാറി നിന്ന് അത് നിന്റെ കരിയറിനെ ബാധിക്കും. അത് ഈ ഈ നാട് പോലൊരു നാട്ടുണ്ട് അല്ലേ? ഇറ്റ് വിൽ അഫക്ട് യുവർ കരിയർ ആൻഡ് യുവർ പ്രോസ്പെക്ട്സ്. പ്രിയപ്പെട്ടവര്, സ്തോത്രം. അതിൽ പ്രസാദിക്കുന്നവരെന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? തെറ്റ് തെറ്റാന്ന് പറയുന്നവൻ അവനാ പുറത്തിക്കൂട്ട്, ശരിയല്ലേ? കൂട്ടു സഹോദരന്മാർ പോലും തെറ്റ് ചെയ്ത് നാശത്തിലേക്ക് പോകുമ്പോൾ കണ്ണടച്ച് മൂടിപ്പൊതിഞ്ഞ് എന്തിനാ ശല്യത്തിന് പോകുന്നേ? നമ്മുടെ നാട്ടിലൊരു പറച്ചിലില്ലേ, നീയല്ലയോ തൊഴിയുന്ന, നിന്റെ അമ്മയല്ലയോ ആറേ പോകുന്നേ, എന്നെ ബാധിക്കുകയില്ലല്ലോ, ഞാൻ കരയ്ക്കാതിരിക്കും. അതുകൊണ്ട് നീ അവരിൽ പ്രസാദിക്കുക. ഇവിടെ എനിക്ക് അതിന്റെ മൂലകൃതിയിലെ വാക്കുകളൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഈ ആശയങ്ങളൊക്കെ വിശദീകരിച്ച് തന്നാൽ കൊള്ളാമെന്നതിന്റെ ആവശ്യമില്ല. നിനക്ക് അർത്ഥം കിട്ടിയാൽ മതിയല്ലോ. ഇത് പൊതുലോകമാ, ജാതീയ ലോകം. അത് നമ്മുടെ ഇടയിൽ കയറിയില്ലേ? നമുക്കും ഇത് പ്രസക്തമായില്ലേ? ഓ സങ്കടം. അടുത്ത ഭാഗം, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യും. ആ ആശയം വന്നപ്പോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത ആശയത്തോട്ട് കയറുക. അടുത്ത അപ്പോ വേറൊരു കൂട്ടി പറയും, ഞങ്ങൾ ഇതിലൊന്നും പ്രസാദിക്കുന്നൊന്നുമില്ല, ഞങ്ങള് മാറി നിന്ന് വിമർശിക്കുന്നവരാ, കൊള്ള. അതാ വിധിച്ചുന്ന ഏത് മനുഷ്യനുമായുള്ളോ വേ, അവരെയും പിടിക്കുക. സർവോപദേഷ്ടാക്കന്മാർ. മറ്റവൻ ചെയ്യുകയും ചെയ്യുന്നു, ചെയ്യുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു. അപ്പൊ വേറെ കൂട്ടി പറയാം, ഞാൻ ഇതിലൊന്നും പ്രസാദിക്കുന്നില്ല. അവൻ മാറി നിന്ന് എന്ത് ചെയ്യും? അവൻ ധർമ്മോപദേഷ്ടാവായിരിക്കാം. പക്ഷെ ഒരു കാര്യമാ, വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ള നിനക്ക് പ്രതിവാദം പറവാനില്ല. കാര്യം എന്താ? അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം. കാര്യം എന്താ? വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കും. നീ അവൻ പ്രസാദിക്കുന്നില്ല, സമ്മതിച്ചു. നീ അവനെ വിമർശിക്കുന്നുണ്ട്, കാര്യം സമ്മതിച്ചു, വിധിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമാ, നീ അത് തന്നെ ആണ് ഹിപ്പോക്രസി. എന്തൊരു വഞ്ചനയാ അല്ലേ? എന്തൊരു വഞ്ചനയാ, ദാറ്റ് ഈസ് ഹിപ്പോക്രസി, ടോട്ടൽ ഹിപ്പോക്രസി. ഒരിക്കലും ദൈവം അത് അനുവദിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവദാസന്മാർ വളരെ സൂക്ഷിക്കണം. ജീവിതത്തിൽ ഇല്ലാത്തതൊന്നും പറയാൻ പോകരുത്. അബുദാബി വന്ന് നിന്നുകൊണ്ട് മാത്രമല്ല, കോട്ടയത്തും പുതുപ്പള്ളിലും നിന്ന് എനിക്ക് പ്രസംഗിക്കാവുന്നതേ ഞാൻ പ്രസംഗിക്കുള്ളൂ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ. ദൈവകൃപയാൽ ഇന്ന് വരെ
തന്നെ നിന്നതല്ല, എന്റെ പൊന്നു കർത്താവിനെ താങ്ങി നിർത്തി. ഹല്ലേലൂയ. അതാണ് വിധിക്കുന്ന ഏത് മനുഷ്യനും അയാളോവേ നിനക്ക് പ്രതിവാദം. അതാണ് അടുത്ത മോറലിസ് ധർമ്മോപദേഷ്ടാക്കന്മാരുടെ കാര്യം അടുത്ത് പറയുന്നത്. യാക്കോബിന്റെ ലേഖനം 3:1 ഒന്ന് വായിച്ചാൽ അവിടെ ഒരു ചെറിയ കാര്യം കാണാം. നമുക്കൊരു പ്രബോധനം കൂടി ഇടയ്ക്കെന്ന് പറയണ്ടേ? യാക്കോബ് 3:1 കേട്ടോ, അതാ അത് തന്നെയാ ആശയമായി പറയുന്നത്. നീ അവനെ വിധിക്കുമ്പോൾ നിന്നെ തന്നെ കുറ്റം വിധിക്കുക. നീ പറയുന്ന വാക്കുകൊണ്ട് നിന്നെ ന്യായം വിധിക്കാൻ പോവാ. അത് ഈ ഉപദേഷ്ടാക്കുന്ന പ്രസംഗിക്കാൻ വെമ്പൽ കൊള്ളരുത്. അത്യാവശ്യമില്ലാത്തടത്ത് പ്രസംഗിക്കാതിരിക്കാൻ ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ജീവിതത്തിൽ ഉണ്ടെങ്കിലേ പറയാൻ പാടും. സ്തോത്രം. വിധിക്കുന്ന ഏത് മനുഷ്യനുമായിട്ടും ഇവിടെ ഒന്ന് രണ്ട് കാര്യം എന്റെ കൂട്ടത്തിൽ പറയാറുണ്ട്. അതായത് ഈ സ്റ്റോയിക് തത്വജ്ഞാനമൊക്കെ അനുസരിച്ച് ഗ്രീക്കാരുടെ ഇടയിൽ നിന്ന് നിലനിന്നിരുന്ന ചില പ്രത്യേക വാദപ്രതിവാദ രീതിയുണ്ട്. വാദപ്രതിവാദ രീതിക്ക് ഡിയാട്രിബെ എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ഡിയാട്രിബെ എന്ന് പറയുന്ന വാദ രീതിയാണ് പൗലോസ് ഇവിടെ പല ഉപയോഗിക്കുന്നത്. ഇത് ദിസ് ഇസ് എ വെരി ഹൈലി സ്കോളർലി പീസ്. ഇത് വലിയ 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 പാണ്ഡിത്യം ഉൾക്കൊള്ളുന്ന ഒരു ഒരു ലേഖനമായത് കേട്ടോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലിറ്റററി പീസ്, ഇറ്റ്സ് എ സ്കോളർലി പീസ്. അതിൽ ഡിയാട്രിബെ എന്ന് പറയുന്ന വാദ രീതി പൗലോസോട് ഉപയോഗിക്കുക. ആ രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാങ്കല്പിക എതിരാളിയെ മുമ്പിൽ കണ്ടുകൊണ്ട് ഞാനും പറയുന്നു അവരും പറയുന്നു. മനസ്സിലായില്ലേ? ഒരു സാങ്കല്പിക എതിരാളി എതിര് പറയുന്ന ഒരാള്. ഇതുകൊണ്ടല്ലേ പൗലോസ് ഇങ്ങനെ വലിയ കാര്യമായിട്ട് പറഞ്ഞു പറഞ്ഞു വരിക, ഏതാ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നീ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇതെല്ലാം അനീതിയാണ്, ദൈവം നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു, അപ്പടി ഇപ്പടി ദൈവത്തെ പരിജ്ഞാനം ധരിപ്പാൻ നിനക്ക് മനസ്സില്ല, ഇതെല്ലാം പറഞ്ഞു പറഞ്ഞു വന്നപ്പം ലാസ്റ്റിൽ കൺകൂടി എന്ന് പോലെ പറയുന്നു, ഇത് ചെയ്യുന്നു എന്ന് മാത്രമല്ല അതിൽ നീ പ്രസാദിക്കും കൂടെ ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഒരു സാങ്കല്പിക എതിരാളി അവിടെ നിൽക്കുക. അവൻ മുമ്പോട്ട് ആയ ഞാൻ ആരിലൊന്നും പ്രസാദിക്കുന്നൊന്നും ഇല്ല. ഐ കോൾ എ സ്പെയ്ഡ് എ സ്പെയ്ഡ്, ഐ കോൾ എ ഡെവിൾ എ ഡെവിൾ. ഞാന് പിയാജിനെ പിയാജി എന്ന് തന്നെ വിളിക്കുന്ന ആളാ എന്ന് പറഞ്ഞ ഒരാൾ മുമ്പോട്ട് വരുന്നു. കൊള്ളാ. അപ്പൊ നീ നീ ദൈവത്തിന്റെ മീൻസ് മുമ്പാകെ നീതിമാനാണോ? ഒന്നോർത്ത് നോക്കി, വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളൂ നീ നിനക്ക് പ്രതിവാദം പറയാൻ ഇല്ല. അതാ ഡിയാക്ടെ നോക്കണേ. അങ്ങനെ രണ്ടുപേര് അപ്പുറത്തിപ്പുറത്ത് ഒരു സാങ്കല്പിക എതിരാളിയെ കണ്ടുകൊണ്ട് അങ്ങനെയാണ് ഇനി അടുത്ത താഴോട്ട് പോകുന്നത്. അന്യനെ വിധിക്കുന്നത് നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ മേൽ വിധി പറയാൻ നമ്മൾ തിടുക്കം കൂട്ടരുത്. വാഴ്ത്തപ്പെട്ട കർത്താവും ഗിരിപ്രഭാഷകൻ പറഞ്ഞല്ലോ, വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുതെന്ന് പറയുമ്പോ അപ്പോൾ ന്യായമായിട്ട് നമുക്ക് എന്നാ മുമ്പേ പറഞ്ഞതുപോലെ ഉപദേശി നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുള്ളു. കാരണം ഇച്ചിരി മുമ്പേ പറഞ്ഞല്ലോ, തെറ്റിന്റെ നേരെ കണ്ണടച്ചു വിട്ടാൽ നീ നിരുത്തരവാദിയാകുകയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പം വിധിക്കാതിരിക്കണമെന്നല്ലേ? അതുകൊണ്ട് ഈ മീൻസ് വിധിക്കുന്നത് വിധിക്കണമെന്നല്ലേ, അല്ലെ കാര്യം പറഞ്ഞു കൊടുക്കണമെന്നല്ലേ അവിടെ പറഞ്ഞു. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താ? വിധിക്കാരുതെന്ന്. അപ്പൊ യു ആർ കോൺട്രഡിക്റ്റിംഗ് യുവർ സെൽഫ്. നിങ്ങൾ ചോദിച്ചേക്കാം, നോ ഡിയർ വൺ, എന്തായി വിധിക്കുക എന്ന് പറയുന്നത്? സ്നേഹത്തോടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് വേറെ, കണ്ടം ചെയ്ത് തള്ളിക്കളയുന്നത് വേറെ. അണ്ടർസ്റ്റാൻഡ് മീ? ഞാൻ പറയുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവനെ കണ്ടം ചെയ്ത് തള്ളിക്കളയുകയല്ല, നമ്മൾ അവന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുക. ഈ വിധിക്കുക എന്ന് പറയുന്നത് വ്യക്തിക്കെതിരെയും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ആ തെറ്റിനെതിരെയുമാണ്. വ്യക്തമായോ? നമ്മൾ സാധാരണ പറഞ്ഞ് കേൾക്കുന്നതല്ലേ, ദൈവം പാപത്തെ വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു. അപ്പൊ പാപത്തെ വെറുക്കുന്നു, അപ്പൊ പാപം പാപമാണെന്ന് പറഞ്ഞ് പാപിയെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ നോക്കുക. അതാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പ്രസാദിക്കാൻ പാടില്ല. ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്ത് അവനെ വല്ലവിധനെ ഉദ്ധരിക്കണം. എന്റെ തൊലി പോകരുത്, എനിക്കൊരു കുഴപ്പം ഉണ്ടാകരുത്. ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ഓഫ് ദ മെസ്. ഈ പ്രശ്നത്തിൽ ഒന്നും ഞാൻ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് മാറിനിൽക്കുകയല്ല. തെറ്റ് അത് തെറ്റാ ബ്രദറേ, യു ആർ ഗോയിങ് ദ റോങ് വേ എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് അവനെ ഉദ്ധരിക്കണം, നേടാൻ നോക്കണം, നേടാൻ നോക്കണം. എന്നാൽ വിധിക്കുന്നത് വേറെയാ, വിധിക്കുന്നത് ആ വ്യക്തിയെ കണ്ടം ചെയ്ത് തള്ളി കളയുന്നത്. അത് ചെയ്യാൻ പാടില്ല. സ്തോത്രം. മാത്രമല്ല നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന തെറ്റ് അവന്റെ കണ്ണിൽ അവന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാനും പാടില്ല. യേശു പറഞ്ഞല്ലോ, സ്തോത്രം, കണ്ണിൽ പോലിരിക്കെ സഹോദരൻ കണ്ണിലെ അരലെടുക്കാൻ പാടില്ല. സഹോദര ആദ്യം നിന്റെ കണ്ണിലെ കോലങ്ങ് മാറ്റിക്കളാം. അപ്പൊ സഹോദരന്റെ കണ്ണ് ചൊവ്വെ കാണാൻ കഴിയും. അത് തന്നെ ആശയം ഇവിടെ മുമ്പോട്ട് പോകുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നല്ലോ. എന്നാൽ ആവക പ്രവർത്തിക്കുന്നത് നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസാരണയായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോ തെറ്റ് ചെയ്യുകയും ആ തെറ്റ് തന്നെ വേറൊരുത്തരിൽ വിധിക്കുകയും ചെയ്യുന്നവൻ, ദൈവത്തിന്റെ കോപം അവനവൻ ഉണ്ടാകുന്നത് സത്യാനുസാരണിയാ. അവിടെ ദൈവം നീതി തന്നെയാ ചെയ്യുന്നത്. അടുത്തത്, ആവക പ്രവർത്തിക്കുന്നതിന്റെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയും എന്ന് നിനക്കുന്നു. ഉണ്ടോ? ഓരോന്ന് ആവർത്തിച്ച പോലും തള്ളി ചൂണ്ടി പറയുക, നിനക്കുന്നുവോ? അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? ഈ തെറ്റ് ചെയ്യുകയും തെറ്റിനെ മറ്റൊരുവനെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയെ ദൈവം ഇവനെ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് നീ തെറ്റിദ്ധരിക്കരുതെന്ന്. മനസ്സിലായില്ലേ? ദൈവം എന്താ മൗനമായിരിക്കുന്നത്? God is allowing you to breathe to correct yourself. നീ തിരുത്താൻ നിനക്ക് അവസരം തരികയ. മനസ്സിലായില്ലേ? അതാ കണ്ടേ, അല്ല ദൈവത്തിന്റെ ദയ എന്തിനാ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. 2 Petros 3:9 വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ കഴിയും, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്നെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവരിച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുള്ളൂ. ദൈവത്തിന്റെ വിധി എന്തുകൊണ്ട് താമസിക്കുന്നു? മാനസാന്തരത്തിന് അവസരം തരികയാ. ഇന്നും കൃപയിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നമ്മളെ ദൈവം 100% അപ്രൂവ് ചെയ്തുകൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ, മാനസാന്തരത്തിന് അവസരം തരികയാണ്. ദൈവത്തിന്റെ ദയ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കരുത്. അടുത്തത്, എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരടിച്ചു വെക്കുന്നു. ഇപ്പം ദൈവം ഒന്നും ശിക്ഷിക്കുന്നില്ലെന്ന് വിചാരിച്ച്, മനസ്സിലായില്ലേ, ദൈവം ഇതൊന്നും കാണുന്നില്ലെന്ന് വിചാരിക്കരുത്. 50-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, സ്തോത്രം. 50-ാം സങ്കീർത്തനത്തിൽ നീ ഇവ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ പോലെയുള്ളവരെന്ന് നീ. നമുക്ക് ആ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താ തെറ്റിദ്ധാരണ? ഓ, എന്നോട് ആള് പറഞ്ഞിട്ടുണ്ട്, എന്റെ തോമസെ നിന്നേക്കാ ദൈവത്തിന്റെ ഹൃദയം വലുതാണോ? മനസ്സിലായില്ലേ? നിന്റെ ഹൃദയത്തേക്കാൾ ദൈവത്തിന്റെ ഹൃദയം വലുതാ. God does not care. ദൈവം തെറ്റെന്ന് പറയാത്തതിനെ തെറ്റെന്ന് പറയാൻ നിന്നോടാര് പറഞ്ഞെന്ന്? അല്ല സ്നേഹിത, ദൈവം തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് തിരുവെഴുത്തൊന്ന് നോക്ക. തെറ്റായിരുന്നെങ്കിൽ എന്താ ഇത്ര നാളായിട്ടും ദൈവം അനങ്ങാത്തത്? അയ്യോ, അവന്റെ ദീർഘശാന്തിയാ. സ്തോത്രം. ദൈവത്തെ തെറ്റിദ്ധരിക്കരുത്. ദൈവം നിന്നെ പോലുള്ളവരെ നീ നിരൂപിക്ക. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡും നിന്റെ സ്റ്റാൻഡേർഡും ആണെന്ന് വിചാരിക്കരുതെന്ന്. ഹല്ലേലൂയ. നീ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയകാഠിന്യം, അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന് നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരടിച്ചു വെക്കുക എന്നുള്ളതിന് ട്രഷറി കൂട്ടി വെക്കുന്ന പോലെ എന്നുള്ള വാക്ക മൂലകത്തിൽ ഉപയോഗിച്ചു വെക്കുക. ചരടിച്ചു വെക്കുക. നോക്കണേ, ദൈവം കണ്ണടച്ചിരിക്കുകയല്ല. ഞങ്ങൾ ഒരിക്കലൊരിടത്ത് ഒരു പരസ്യം കഴിഞ്ഞപ്പോ കുറെ ആളുകൾ വന്നു. കുറെ ആളുകൾ വന്നിട്ട് ഭയങ്കര രൂക്ഷമായി ഞങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ വലിയ കാര്യത്തെ വിളമ്പില്ലായിരുന്നു, നീതിവാനായ ദൈവമൊന്നും ന്യായം വിധിക്കുന്ന ദൈവമൊന്നും ഒക്കെ. ആ ദൈവം നീതിമാനൊന്നും അല്ലടൂ, നല്ല ആ ദൈവം ബോട്ടനാ, ഈ നടക്കുന്നൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് രൂക്ഷമായി ഞങ്ങൾ സംസാരിച്ച് ഞാൻ ഓർക്കുന്നു. കാര്യം അവിടെ ഒരു വളരെ വലിയൊരു മുതലാളി, ഒരു മഹാ ഒരു പാവപ്പെട്ടവനെ തല്ലിക്കൊന്നു, പക്ഷേ അത് പോലീസുമെല്ലാം ചെന്നിട്ട് അത് ആത്മഹത്യയാക്കി കളഞ്ഞു. ഇതിന് സാക്ഷിയായ ഒരുത്തനെ പിന്നെ ആരും കണ്ടിട്ടുമില്ല, അവനെ നാട് കടത്തി. അതിനൊരു പ്രതിഷേധ യോഗമൊക്കെ വെച്ച് പ്രതിഷേധ യോഗങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്ന വെച്ച് കഴിഞ്ഞ ആ സ്ഥലത്ത് തന്നെ ഞങ്ങൾ വിറ്റ്യാസം പോയി പ്രസംഗിക്കും. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ അവർ പറയുക, നിങ്ങൾ പറയുന്ന ദൈവം ആരാ? പൊട്ടന, പൊട്ടന അല്ല സ്നേഹിത, ദൈവം പൊട്ടനല്ല. കോപം ചരതിച്ചു വെക്കുക, പാപം കാലപ്പഴക്കം കൊണ്ടില്ലാതാകുന്നതല്ല. ലോകം കാലത്തിന്റെ കടന്നുപോക്കിൽ പാപങ്ങളെ മറന്നെന്ന് വരാ. മനസ്സിലായില്ലേ? ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ പാപം കാലപ്പഴക്കം കൊണ്ട് തേഞ്ഞു മാഞ്ഞു പോവുകയല്ല, അതവിടെ ഉണ്ട്, ചരതിച്ചു വെച്ചിരിക്കുക. എന്റെ പൊന്ന് സഹോദരങ്ങളെ, നമ്മുടെ അക്കൗണ്ട് ക്ലീൻ ആക്കിയേച്ചേ ഉറങ്ങാവേ. പാപത്തെ ഭയപ്പെടണം. മുക്കം പാപിനെ പേടിക്കുന്നതിനേക്കാൾ പാപത്തെ ഭയപ്പെടണം. നെവർ സ്ലീപ് ഓവർ എ സിൻ. ഒരിക്കലും ഒരു പാപം വെച്ചോണ്ട് ഉറങ്ങൽ. വീട് വീട്ടിലോട്ട് ചെന്നു, നാട്ടിൽ ചെന്ന വിളിക്കാതെ തീർന്ന വീടാ. ചെല്ലുന്നറിഞ്ഞപ്പോ രണ്ടുപേരും നിർത്തി, മുറ്റമൊക്കെ അടിച്ചു വാരിച്ചു, എല്ലാം ഒന്ന് തൂത്തുവാരി തുടച്ചു, ഒക്കെ വിട്ടു വൃത്തിയായിട്ടു. നമ്മള് എയർപോർട്ടിൽ നിന്നൊക്കെ വന്ന് ക്ഷീണിച്ചു വന്നു, ബന്ധുക്കളുടെ വീട്ടിൽ കയറി കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി, ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന് രാത്രി വീട്ടിലോട്ട് വന്നു. ലൈറ്റ് അങ്ങോട്ട് ഇട്ടു, ബെഡ്റൂമിലോട്ട് കയറി ലൈറ്റ് ഇട്ടപ്പം ആ ഷീറ്റിന്റെ ഇടയിൽ കൂടെ ഏതാണ്ട് നിഴഞ്ഞു പോകുന്ന കണ്ടു. വേഗം വാതിലൊക്കെ അടച്ച് വടിയൊക്കെ എടുത്തിട്ട് വന്ന് ടോർച്ചും വടിയൊക്കെ എടുത്ത് ആളിനെ വിളിച്ചൊക്കെ നോക്കുമ്പോ എങ്ങും കാണാനില്ല. പക്ഷെ കണ്ടതാ എന്തോ ഒന്ന് ഇഴഞ്ഞ് പോകുന്നത് കണ്ടതാ. അല്ലാണ്ട് പറഞ്ഞത് ഇവിടെ മൂക്കമ്പാമ്പിനെ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾ പകല് ചെത്തി വാരിയപ്പോഴും ഒരു മൂക്കമ്പാമ്പ് കുഞ്ഞിനെ കൊന്നതാ. മൂന്നാലെണ്ണം ഒന്നിച്ചാ മുട്ട വിരിയാറുള്ളത്. ആ ഓ മൂക്കമ്പാമ്പ് സാരയില്ല, ക്ഷീണിച്ചതാ, കയറി കിടന്ന് ഉറങ്ങിയേക്കാന്ന് പറഞ്ഞ് മോളി കയറി കിടന്ന് ഉറങ്ങുവോ? ഉറങ്ങുവോ? ഒരിക്കലുമില്ല. നമ്മൾ മൂക്കമ്പാമ്പിന്റെ മോളിൽ കയറി കിടന്നുറങ്ങുന്നതിനേക്കാൾ അപകടമാണ് പാപം വെച്ചോണ്ടുറങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ ഇരുന്നോണേ, നെവർ നെവർ സ്ലീപ് ഓവർ എ സിൻ. കണ്ടോ? ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കും. അടുത്തതുണ്ട്, അവൻ ഓരോരുത്തന്നെ അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. സ്തോത്രം. 62 സങ്കീർത്തനത്തിന്റെ 12 വാക്യവും മത്തായ സുവിശേഷം 16:27 വാക്യവും ഇതേ കാര്യം നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ട്. സ്തോത്രം. ഇവിടെ അല്പം കാര്യം പുറകോട്ട് പോയി എന്ന് പറയേണ്ട ആവശ്യമുണ്ട്. അതായത് 1:18 നമ്മൾ കണ്ടു, ദൈവത്തിന്റെ കോപം ഇവിടെ വെളിപ്പെടുന്നെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പൊ ദൈവത്തിന്റെ കോപം വെളിപ്പെടും, പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു ദൈവത്തിന്റെ കോപ ദിവസത്തേക്ക് ചരരിച്ച് വെക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമ്മൾ കുറച്ച് ദൈവശിക്ഷ അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപം മനുഷ്യകുലത്തിൽ പാതികളുടെ മേൽ വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ശിക്ഷ അവിടെ കൊണ്ട് തീർന്നില്ല, പറക്കല്ലേ. ശിക്ഷ അവിടെ കൊണ്ട് തീർന്നില്ല. സുവിശേഷം 6:32-33 വാക്യങ്ങൾ ഒന്ന് വായിച്ചട്ടെ. സോറി, ഞാൻ പറഞ്ഞ വാക്യം അല്പം തെറ്റിപ്പോയി. 16:27 വായിച്ചേ, കുറിച്ചു വെച്ചിരിക്കുന്നത് വായിച്ചോളൂ. കണ്ടോ, അതിന്റെ മേലത്തെ ഭാഗമാ, ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം
അപ്പൊ പിന്നെ ഇപ്പം കോപം വെളിപ്പെടുന്നെന്ന് പറഞ്ഞതോ? ഈ വാക്യം ഒന്ന് വായിച്ചാട്ട്, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. കണ്ടോ, ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോദോമ്യരുടെയും ഗോമോരരുടെയും ദേശത്തിന് സഹിക്കാവതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. എന്ന് പറഞ്ഞാൽ സോദോമിനെയും ഗോമോരയെയും അവരുടെ പാപ നിമിത്തം ദൈവം എന്ത് ചെയ്തു? ചുട്ടുകളഞ്ഞു. ചാവുകടലായി ദൃഷ്ടാന്തമായി ഇന്നും അതവിടെ കിടക്കുന്നു. പക്ഷേ ഇവിടെ വായിക്കുന്നതിൽ ഈ ഭാഗത്ത് കണ്ടു, ഇനിയും അവരുടെ മേലൊരു കോപം. ന്യായവിധി ദിവസത്തിൽ, ആ ന്യായവിധി ദിവസത്തിന്റെ കാര്യമാ ഈ പറയുന്നത്. ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ. അപ്പോൾ 1-ാം അധ്യായത്തിൽ പറഞ്ഞ ദൈവകോപം വെളിപ്പെടുന്നു എന്ന് പറഞ്ഞ് ഇന്നിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏഴ്ച തുടങ്ങിയ ദൈവകോപത്തിന്റെ വെളിപ്പാട് ഇവിടെ കൊണ്ട് പരിപാടി തീർന്നില്ല, വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഇവിടെയും ഉണ്ട്, വരുവാനുമുണ്ട്. നമുക്ക് മുമ്പോട്ട് പോകാം, കുറച്ച് കാര്യം കൂടി ചിന്തിക്കും, ഒന്നുകൂടെ വ്യക്തമാകും. അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കുന്നതൊക്കെ പകരം ചെയ്യും. നല്ല പ്രവർത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പോണ്ട്. തേജസ്സും മാനവും അക്ഷരയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. ശാക്തിപ്പുണ്ട്. സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. അപ്പോൾ ഈ വാക്യങ്ങൾ അങ്ങോട്ട് കണ്ടാലേ പൗലോസിന്റെ ഈ ലേഖനത്തിലെ പ്രധാന വിഷയം തന്നെ വിശ്വാസത്താൽ നീതീകരണമെന്നല്ലേ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് പ്രവൃത്തി കൊണ്ട് നിത്യജീവൻ പ്രാപിക്കുന്ന കാര്യമാണ് പറയുന്നത് അല്ലേ. അതെങ്ങനെ ശരിയാകുന്നത്? കണ്ട്, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പോലുണ്ട്. തേജസ്സും മാനവും അക്ഷരതയും അന്വേഷിക്കുന്നവർക്ക് എന്ത് കിട്ടും? അപ്പം വിശ്വാസത്താൽ അല്ലെങ്കിൽ നീതീകരണം പ്രവർത്തിക്കുന്നവനാണല്ലോ നീതീകരണം എന്ന് തോന്നാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, അത് വിശ്വാസത്താൽ നീതീകരണം ഉണ്ടാകുന്നു എന്നുള്ളതിനെതിരല്ല ഈ ആശയം. ശ്രദ്ധിക്കണേ, വിശ്വാസത്താൽ നീതീകരണം ഉണ്ടാകുന്നു എന്നുള്ളതിനെതിരല്ല. പിന്നെ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. വിശ്വസിക്കുന്നവൻ പ്രവർത്തിക്കണം. അതാണ് യാക്കോബിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം വേഗം ഒന്ന് വായിച്ചാട്ടെ. നോക്കണേ, ഒരുത്തൻ പറയും എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ നിന്റെ വിശ്വാസം നീ പ്രവർത്തി കൂടാതൊന്ന് കാണിച്ചു. വായിച്ചു. അപ്പൊ ഞാന് എന്ത് ചെയ്യും? എന്റെ വിശ്വാസം പ്രവർത്തികളാൽ കാണിച്ചു. അപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് മനസ്സുകൊണ്ടൊരു കാര്യം അംഗീകരിക്കുക എന്നുള്ളതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല, പിന്നെയോ അത് പ്രവർത്തികളിൽ വെളിപ്പെടേണ്ടതാ. അതാണ് വിശ്വസിക്കുന്നവൻ നല്ല പ്രവർത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പോണ്ട്. എന്ത് ചെയ്യും? തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കും. ആരെ? നിത്യജീവനെ കാണും. നിത്യജീവൻ ആർക്ക് കിട്ടും? സ്തോത്രം. അന്ന് നല്ല പ്രവർത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പോണ്ട്. അത് സ്ഥിരമായി വേണം പോകാൻ. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. അടുത്തത് പിന്നെന്താ? തേജസ് അന്വേഷിക്കുക. ഈ തേജസ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുക എന്ന് തന്നെ അതിന്റെ അർത്ഥം. കാരണം നമ്മൾ മേളി കണ്ടല്ലോ, ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റി. അതുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ തേജസ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. സ്തോത്രം. അപ്പൊ നല്ല പ്രവർത്തിക്ക് വരുന്ന സ്ഥിരത പോണ്ട്. ദൈവത്തെ അന്വേഷിക്കണം. അതാണ് നമ്മൾ അല്പം മുമ്പേ വായിച്ചല്ലോ, മത്തായി സുവിശേഷം 6:32-33 വാക്യത്തിൽ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കണം. സ്തോത്രം. അതാണ് തേജസ്സും. അടുത്തത് മാനം അന്വേഷിക്കണം. മാനം അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മാനമല്ല, ദൈവത്തിന്റെ മാനം അന്വേഷിക്കണം. 2-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം ഒന്ന് വായിച്ചേ. റോമർ 2:29 ഒടുവിലത്തെ അടുത്തത് കണ്ടോ, അവന് മനുഷ്യരാൽ അല്ല, ആരാലാ? ദൈവത്താൽ പുകഴ്ച ലഭിക്കും. സ്തോത്രം. അപ്പൊ ദൈവത്താലുള്ള പുകഴ്ചയ്ക്ക് വേണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ദൈവത്താലുള്ള പുകഴ്ച അന്വേഷിക്കണം. മാനം, തേജസ് അന്വേഷിക്കണം. മാനം അന്വേഷിക്കണം. ആരുടെ മാനമാ? ദൈവത്തിന്റെ മാനം. ലോകത്താലുള്ള മാനത്തെക്കാൾ
ദൈവത്താലുള്ള മാനത്തിന് അധികം വില കൽപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഡു ദ പീപ്പിൾ അപ്രൂവ് മീ എന്നല്ല നോക്കേണ്ടത്, ഡസ് ഗോഡ് അപ്രൂവ് മീ? പാത്രം ആളുകൾ എന്നെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, ദൈവം എന്നെ. See, sometimes we even risk God's pleasure to win the pleasure of man. ദൈവത്തിന്റെ മീൻസ് പ്രസാദം റിസ്ക് ചെയ്തോട്ട്, അതിനെ തള്ളിക്കൊണ്ട് മനുഷ്യന്റെ പ്രസാദത്തിന് വേണ്ടി പായുന്നവർ. ഹല്ലേലൂയ. മനുഷ്യന്റെ ഒപ്പീനിയൻ അല്ല നമുക്ക് വരുത്. എന്റെ കുഞ്ഞു സഹോദരങ്ങളെ, ഇന്നിപ്പം വലിയ ആളാന്ന് പറയുന്ന ആള് നാളെ നേരെ നേരെ തിരിച്ചു പറയും, ഓ മൈ മോസ്റ്റ് ബിലവഡ് എന്നൊക്കെ പറയുന്ന ആള് നാളെ ദ മോസ്റ്റ് അബൈഡ് ക്രീച്ചർ എന്നൊക്കെ പറയുന്നത് വരും. ഇതിന് രണ്ടിനും ഒരു വില കൊടുക്കണ്ട. ഓക്കെ, ലക്ഷം സഹോദരങ്ങളെ തിരിച്ചിരിക്കരുത്. ചിലടത്ത് കേൾക്കുമ്പം എനിക്ക് ഈ ചരമപ്രസംഗം കേൾക്കും ഭയങ്കര വിഷമം തോന്നുന്നു. ഞാൻ ചിലപ്പോൾ തിരുത്തിയിട്ടുണ്ട്, ചരമപ്രസംഗം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ. യോഗത്തിന് പ്രസംഗിക്കാൻ എഴുതേക്കുന്നതിന് മുമ്പേ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ചരമപ്രസംഗം ചെയ്യും. ഏതാണ്ട് എന്നെ എന്നെ തന്നെയാണോ പ്രസംഗിക്കാൻ വിളിച്ചിരിക്കുന്നതെന്ന് അതിശയം വിചാരിക്കണം. ഞാൻ തന്നെയാണോ ഇവിടെ പ്രസംഗിക്കേണ്ടത് എന്ന് സംശയം തോന്നുന്ന പോലെ ചുമ്മാ അത് വെറുതെ അർത്ഥമില്ലാത്ത വാക്കാണ്. അതായത് ചരമപ്രസംഗം തന്നെ ഉദ്ദേശിച്ചു. അത് ഒരു ഭാഗത്ത്. അതേസമയം ലോകത്തുള്ള മിക്കവാറുള്ള നാൽക്കാലുകൃഹങ്ങളുടെ പേരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഇത് രണ്ടിനും ഒരു വിലയും കൊടുക്കണ്ട. എന്റെ കൂടെ ഉണ്ടോ? മനുഷ്യർ നിങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾക്ക് അയ്യോ അത് പുകഴ്ത്തുന്നു കേട്ടേച്ച് ആയി കോളർ പൊക്കി ഇടണ്ട. നാളെ അവൻ നിന്റെ തലക്കടിക്കാൻ വരിക. അന്നേരം നീ മേടിക്കാൻ വേണ്ട. ദൈവത്താലുള്ള മാനം, തേജസ്സും മാനവും. അടുത്തത് കേട്ടോ, അച്ഛനെയും അന്വേഷിക്കണം. അച്ഛനെ എന്ന് പറഞ്ഞ എന്താ? ഇമ്മോർട്ടാലിറ്റി, അക്ഷയത, അക്ഷയമില്ലാത്തത്, മാറ്റമില്ലാത്തത്. കർത്താവ് പറഞ്ഞല്ലോ, ഇവിടല്ല നിക്ഷേപം സ്വരൂപിക്കേണ്ടത്. പുഴുവും തുരുമ്പും കടുക്കയും കളന്മാ പിന്നെ മോഷ്ടിക്കുകയും ചെയ്യുന്നത് ഇവിടല്ല. അവിടെ പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെ ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം കരുതുക. അത് മാത്രമല്ല, അക്ഷയത എന്ന് പറഞ്ഞ ഇമ്മോർട്ടാലിറ്റി, നിത്യജീവൻ, 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 നിത്യജീവൻ വേണം. ഇവിടെ കേന്ദ്രമാകുന്നതല്ല. ഞാൻ ആദ്യമേ പറഞ്ഞിരിക്കുന്ന ആശയം തന്നെ. സ്തോത്രം. ദൈവം നമ്മളെ ആരെയും കർത്താവിനെ പിൻപറ്റുന്നവരെ എല്ലാവരെയും കോടീശ്വരന്മാരാക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. എനിക്കറിയാം കോടീശ്വരന്മാരുടെയൊക്കെ നടക്കാൻ ഞാനിത് പറയുന്നതെന്ന് എനിക്കറിയാം. നിങ്ങളെ ഓർത്തിൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഐ അപ്രീഷിയേറ്റ് യു. ഗോഡ് ബ്ലെസ് യു. But God give you the grace and the wisdom to utilize the material benefits that God has put at your care wisely and in a way that is pleasing to God. ദൈവത്തിന്റെ പ്രസാദകരമായ നിലയിൽ അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വിശ്വം തരട്ടെ. സ്തോത്രം എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് തിരിയാൻ പാടില്ല. എന്റെ സഹോദരങ്ങൾ, എത്രയുണ്ടെങ്കിലും വയറ് നിറച്ച് കഴിക്കുകയോ ഒരു തുണി ഉടുക്കുകയോ ഒരു കെട്ടിലെ കിടക്കുക അല്ലേ ഉള്ളൂ. അത്രയും നമ്മൾ ചിന്തിക്കാവും. ബാക്കിയൊക്കെ ദൈവമഹത്വത്തിന് ഉപയോഗിക്കാൻ ദൈവം തന്നിരിക്കുന്ന സൗകര്യങ്ങളെന്ന് മാത്രമേ നിങ്ങൾ കണക്കൂട്ടാം. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നത് ഇവിടെ വലിയ ആളാകാനല്ല, ദൈവത്തെ അന്വേഷിക്കുന്നത് അച്ഛയതയ്ക്ക് വേണ്ടിയാണ്. നിത്യതയാണ് എനിക്ക്. ഹല്ലേലൂയ. വാടുന്ന കിരീടം പൗലോസ് പറയുന്നുണ്ടല്ലോ, ഇവിടെ ഓടുന്നവരെ എന്താ പ്രാപിക്കുന്നത്? വാടുന്ന കിരീടം. ഓ, ഈ ആണ്ടിൽ ഒളിമ്പിക്സിൽ വേൾഡ് റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമൊക്കെ പറഞ്ഞ് പത്രമായ പത്രം മുഴുവൻ അവന് അടുത്ത പ്രാവശ്യം വരുമ്പോ അവനേക്കാൾ കവിച്ചു വെച്ചു ഇവന്റെ റെക്കോർഡ് പുറം തള്ളി അടുത്ത റെക്കോർഡ് വാടി വാടി. മനസ്സിലാവുന്നല്ലോ. അക്ഷയത അന്വേഷിക്കാം. നിലനിൽക്കുന്നത് സ്തോത്രം ആണല്ലോ. ജിം എലിയറ്റ് പറഞ്ഞ വാക്കുകൾ, ഹി ഈസ് നോ ഫൂൾ ഹു ഗീവ്സ് വാട്ട് ഹി കനോട്ട് കീപ് ടു ഗെയിൻ വാട്ട് ഹി കനോട്ട് ലൂസ്. നിലനിർത്താൻ കഴിയാത്തതിനെ, നഷ്ടപ്പെടാൻ കഴിയാത്തതിനു വേണ്ടി കൈമാറ്റം ചെയ്യുന്നവൻ വിധിയല്ല. സ്തോത്രം.
He is no fool who gives what he cannot keep for what he cannot lose. അതാ അക്ഷയത.
സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, എപ്പോഴും നിത്യജീവനുള്ള ആളുകളുടെ യോഗ്യത എന്താ പറയുക?
ഏത് കാര്യവും നിത്യതയുടെ വെളിച്ചത്തെ വിലയിരുത്തിക്കോണം. അതാണ് അക്ഷയത.
ഒരു ഭക്തൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഞാൻ ഒരിക്കലും വായിച്ചു തുറക്കുന്നു.
Lord, brand my eyes with eternity.
നിത്യത കൊണ്ട് എന്റെ കണ്ണുകളെ മുദ്രയിട്ടേക്കണേ. That I may see everything in the light of eternity.
നിത്യതയുടെ വെളിച്ചത്തിൽ ഞാൻ കാര്യങ്ങളെ കാണട്ടെ.
സ്തോത്രം. ഇത് എന്റെ നിത്യതയെ എങ്ങനെ ബാധിക്കും? ഇത് എന്റെ നിത്യതയെ എങ്ങനെ ബാധിക്കും? ഓരോ ദിവസവും live every day in the light of eternity. You get me?
മുമ്പോട്ട് പോകുന്നു. അത് അന്വേഷിക്കുന്നവർ അവന്റെ പ്രവൃത്തിക്ക് സോറി നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പോകുന്നു.
അത് വളരെ ശ്രദ്ധിക്കാനുള്ളതാ കേട്ടോ. നമുക്ക് അകത്തൊരു മാറ്റം വന്നാൽ നല്ല പ്രവൃത്തിക്കുള്ള ഒരു സ്ഥിരത നമ്മളിൽ ഉണ്ടാകും. അത് നമ്മുടെ സ്വഭാവമാകും. അത് നമ്മുടെ സ്വഭാവമാകും. ഏതാണ്ടൊക്കെ പേടിച്ച് ഏതാണ്ടൊക്കെ ചെയ്യുക, ഏതാണ്ടൊക്കെ ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതല്ല. നരകം പേടിച്ച് തിന്മ ഒഴിഞ്ഞിരിക്കുകയും നന്മയെ പിൻപറ്റുകയും ചെയ്യുന്നതല്ല. യു ഗെറ്റ് മീ? ഉള്ളിന്റെ ഉള്ളിൽ നന്മയെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. അടുത്തത് കണ്ടോ, മീൻസ് അക്ഷയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. സാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. സാഠ്യം പൂണ്ട്, സാഠ്യം പൂണ്ട് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥലാഭം നോക്കുന്ന വാക്കിന്റെ മൂല വാക്കിന്റെ അർത്ഥം. റീപ്തിയ എന്നാണ് ആ ശാഠ്യം പൂണ്ടെന്നുള്ളതിനെ ഗ്രീക്ക്. റീപ്തിയ, വട്ട് ഡസ് റീപ്തിയ മീൻ? റീപ്തിയ എന്നതിന്റെ അർത്ഥം എന്താ? റീപ്തിയ എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ ലാഭം മുന്നിൽ കണ്ടുകൊണ്ട്, അതാണ് ശാഠ്യം പൂണ്ട്. സ്വന്തം ഇഷ്ടം, എന്റെ കാര്യം, ശാഠ്യം പൂണ്ട് പിടിവാശി. ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് എന്താ കിട്ടുന്ന? കോപവും. കോപം എന്ന് പറയുന്നത് ഇവിടെയുള്ളതും ക്രോധം എന്ന് വരുന്നത് വലുത് വരുവാനുള്ളതുമാണ്. നമ്മൾ വെളി കണ്ടല്ലോ, കോപം, ദൈവകോപം വെളിപ്പെട്ട് വരുന്നു. ഇപ്പൊ തന്നെ വെളിപ്പെട്ടിരിക്കുക. ഇവിടെ അനുഭവിക്കുന്ന വിഭ്രമത്തിന് യോഗ്യമായത് തങ്ങളിൽ തന്നെ പ്രാപിക്കുന്നവർ. എന്റെ സഹോദരങ്ങളെ, പാപത്തിൽ ജീവിക്കുന്ന ഒത്തിരി പേരുടെ ജീവിതം നോക്കിയാൽ പുറമെ നോക്കുമ്പം ചിരിച്ചും സന്തോഷിച്ചും ത്രീ പീസ് സൂട്ടും ഒക്കെ ഇട്ട് മേസിഡീസും ഒക്കെ ഓടിച്ച് ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. പക്ഷേ അവന്റെ ജീവിതത്തിന്റെ ഉൾമുറിയിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ നെടുവീർപ്പുകളാ, നെടുവീർപ്പുകളാ. നോക്കണേ, ഇവിടെ ഇവിടെ കോപം, ദൈവകോപം അനുഭവിക്കുക. അവൻ ദൈവകോപം അനുഭവിക്കുക. തീർന്നില്ല, അടുത്തെന്ത് വരുന്നുണ്ട്? ക്രോധം വരുന്നുണ്ട്. ഈ കോപവും ക്രോധവും നമ്മുടെ വ്യത്യാസം, കോപവും ക്രോധവും നമ്മുടെ വ്യത്യാസം. ഒരാൾ പറഞ്ഞിരിക്കുന്ന ഒരു സാദൃശ്യം കേട്ടെ. കോപം എന്ന് പറഞ്ഞാൽ തീ കഷണങ്ങൾ ഇങ്ങനെ നിൽക്കുക. തീ കഷണം എന്തോ പറയണ്ടേ, തീ കഷണം, തീ എരിഞ്ഞ തീ കെട്ടടങ്ങി ഇങ്ങനെ തീ കഷണം ജ്വലിച്ച് നിൽക്കുക, കോപം. ക്രോധം എന്ന് പറയുമ്പോൾ ആള് എരിയുക, ആള് എരിയുന്ന തീയ. യു ഗെറ്റ് മീ? ഇപ്പോഴേ കോപമുണ്ട്, പക്ഷെ ക്രോധം വെളിപ്പെടാൻ പോവുക. അതാണ് യെശയ്യാ 30:33. പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് രാജാവിനായും ഒരുക്കിയിരിക്കുന്നു, അതിന്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട്. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും, കത്തിക്കും. നരകമാ നരകം. ഇന്നത് ആളി എരിഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ഗീഹന്ന ആളി എരിഞ്ഞുകൊണ്ടിരിക്കുകയല്ല, എന്നാൽ കത്തിക്കുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. ഇന്നിപ്പോ എങ്ങനാ? ഓ ദൈവം, തിന്മ കണ്ടിട്ട് ആ തീക്കനലിങ്ങനെ ജ്വലിച്ച് നിൽക്കുക. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആ തുടിപ്പ് നിങ്ങൾ കണ്ടേ? ദൈവനീതി, തീക്കനലുകൾ, തീക്കഷണങ്ങൾ, മീൻസ് റെഡ് റെഡ് ഹോൾസ്, റെഡ് കോൾസ്, ചുമന്ന തീക്കഷണങ്ങൾ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുക.
എന്നാൽ ഇനി വരാൻ പോകുന്നത് ക്രോധം ആളിയെരിയും. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. തൊട്ടുമേളി കണ്ടല്ലോ, ക്രോധം വെളിപ്പെടും, മുമ്പോട്ട് പോകുന്നു. നല്ല പ്രവർത്തി മീൻസ് തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും, പിന്നെ നന്മ പ്രവർത്തിക്കുന്ന ഇവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. എന്ന കാര്യം തൊട്ട് അയാൾ പറയുന്നു, ദൈവത്തിന് മക്കൾ മുഖപക്ഷം. നന്മ ചെയ്താല അവൻ ആദ്യം, അത് കണ്ടിട്ട് നീ എനിക്ക് നീ ദേഷ്യപ്പെടണ്ട, തിന്മ ചെയ്താൽ തിരിച്ച് അവനാ. കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെ കുറിച്ച് കണ്ടതാ, മുമ്പോട്ട് പോകുന്നു. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസ്ഥല നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവർ അത്രേ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. പ്രിയപ്പെട്ടവര്, ആദ്യമായിട്ടാണ് ന്യായപ്രമാണം ഇവിടെ അങ്ങോട്ട് അവതരിപ്പിക്കുന്നത്. 2:12 ന്യായപ്രമാണം ആദ്യം അവതരിപ്പിക്കുക. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. എളുപ്പമാണല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസ്ഥല നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരെ എത്രയും നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം ആകുന്നു. കേട്ടേ, പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സുവിശേഷം കേൾക്കാത്ത ആളുകളെ ദൈവം എങ്ങനെ വിധിക്കും? ശരിയല്ലേ, ജാതികൾ സുവിശേഷം കേട്ടിട്ടില്ല, അവനെ ദൈവം എങ്ങനെയാണ് ന്യായം വിധിക്കുന്നത്? സ്തോത്രം. അതിന്റെ ഉത്തരമായി ഇവിടെ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ 1:18 ഭാഗത്ത് ദൈവം 19 കർത്താവ് തന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പാട് തന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇവിടെ 1-2 കാര്യം ഒന്ന് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. സമയം കുറവായതുകൊണ്ട് വേഗം അങ്ങ് പോകാമെന്ന് വിചാരിച്ചെങ്കിലും പ്രയോജനമുള്ളത് ഒരു ചെറിയ കാര്യം ഒന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞോട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വെളിപ്പാട് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ന്യായമായിട്ട് ചോദിക്കും, ഇതര മതഗ്രന്ഥങ്ങളിൽ ദൈവ വെളിപ്പാടുണ്ടോ? നമുക്കറിയാമല്ലോ, ഇവിടെ വലിയ ലഹളയായിരുന്നു പ്രജാപതി, അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ, ഋഗ്വേദത്തിൽ പ്രജാപതി ഉണ്ട്, പുരുഷ പ്രജാപതി, ആ പ്രജാപതി, ഈ പ്രജാപതി. പ്രിയപ്പെട്ട, ഒരു കാര്യം മറക്കരുത്, ഞാൻ ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു കൂലങ്കഷമായ വിചിന്തനത്തിലല്ല ഇപ്പം മുതിരുന്നത്. നമുക്ക് സാവകാശമുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ സൃഷ്ടികളിലൂടെയാണ് ജാതീയ ലോകത്തിന് തൻ്റെ വെളിപ്പാട് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് തൻ്റെ വെളിപ്പാട് കൊടുത്തിരിക്കുന്നത് അവരുടെ അന്തരാത്മാവിലൂടെയാണ് വെളിപ്പാട് കൊടുത്തിരിക്കുന്നത്. യാതൊരു പുസ്തകത്തിലും ദൈവ തിരുവചന ഒഴികെ വേറൊരു പുസ്തകത്തിലും ദൈവ വെളിപ്പാടില്ല. 147 സങ്കീർത്തനം ഒടുവിലത്തെ വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. 147 സങ്കീർത്തനം ഒടുവിലത്തെ 2 വാക്യങ്ങൾ ദയവായി ഒന്ന് വായിച്ചാട്ടെ. കേട്ടോ, അവർ യാക്കോബിന് തന്നെ ചട്ടങ്ങളും ഇസ്രായേലിന് തന്നെ വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, ഋഗ്വേദത്തിലും മറ്റു വേദഗ്രന്ഥങ്ങളിലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ന്യായം വിധിക്കുവാൻ ആ വേദമെടുത്താ പോരെ? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ വേദഗ്രന്ഥങ്ങളും പരിശുദ്ധാത്മ നിവേശിതങ്ങളായ തിരുവെഴുത്തുകൾ എന്ന് അംഗീകരിക്കേണ്ടി വരും. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല.
വിശുദ്ധ തിരുവെഴുത്താണ് ദൈവത്തിന്റെ വെളിപ്പാടിന്റെ പൂർണവും ഏകവുമായ രേഖ എന്ന് മറന്നു പോകരുത്. സ്തോത്രം. മാത്രമല്ല ഇതിനുവേണ്ടി വാദിക്കുന്ന ആളുകൾ അവര് തന്നെ പറയുന്നുണ്ട്, മനുഷ്യൻ ദൈവത്തെ തേടുന്ന ആ അന്വേഷണത്തിന്റെ രേഖയാണ് വേദഗ്രന്ഥങ്ങളെന്ന്. ദൈവത്തെ തേടി അലയുന്ന മനുഷ്യ മനസ്സിന്റെ യാത്രാ വിവരണങ്ങളാണ് ഏത് വേദഗ്രന്ഥങ്ങൾ. ദൈവത്തെ തേടി അലയുന്ന മനുഷ്യൻ. പക്ഷേ വിശുദ്ധ തിരുവെഴുത്താകട്ടെ ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ റോമാലേഖനം 1:18-20 വാക്യങ്ങളിൽ പറയുന്ന ആ വെളിപ്പാട് എന്ന് പറയുമ്പോൾ അത് പൊതുവായ ദൈവ വെളിപ്പാടാ. ഇവിടെ പൊതുവായ ദൈവ വെളിപ്പാട്, പ്രത്യേകമായ ദൈവ വെളിപ്പാട് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ചാർട്ടൊക്കെ ഉണ്ടാക്കിയായിരുന്നു, പക്ഷെ അതെല്ലാം പറയാൻ ഇവിടെ നേരെയില്ല. പക്ഷേ ഇത് പ്രസക്തമായതുകൊണ്ട് ചില വാക്കുകൾ കൂടെ കൂട്ടിച്ചേർക്കുക. എല്ലാവർക്കും എല്ലായിടത്തും കൊടുക്കുന്ന പൊതുവായ ദൈവ വെളിപ്പാട്, എല്ലാവർക്കും എല്ലായിടത്തും കൊടുക്കുന്നതാണ്. എന്നാൽ പ്രത്യേകമായ ദൈവ വെളിപ്പാട് ദൈവത്തിന്റെ പ്രത്യേക ജനത്തിന് പ്രത്യേക സന്ദർഭങ്ങളിൽ കൊടുക്കുന്ന, അത് നമ്മളിപ്പോ കണ്ടല്ലോ, തന്റെ ജനത്തിന് ഇസ്രായേലിന് കൊടുത്തതാ. ഇനി പൊതുവായ വെളിപ്പാട് പ്രകൃതിയിൽ കൂടെ കൊടുക്കുന്നതാ, പ്രകൃതിയിലൂടെ കൊടുക്കുന്ന. എന്നാൽ പ്രത്യേകമായ ദൈവ വെളിപ്പാട് പ്രകൃത്യാതീതമായ കാര്യങ്ങളിൽ കൂടെ കൊടുക്കുന്ന. ഉദാഹരണം യേശുക്രിസ്തു കന്യകാചനും പ്രകൃത്യാതീതമാണ്, എന്റെ കൂടെ ഉണ്ടല്ലോ. അത് പ്രകൃത്യാതീതമായ വെളിപ്പാടാണ്. മറ്റേത് പ്രകൃതിയിലുള്ള വെളിപ്പാട്, അതെല്ലാവർക്കും ഉള്ളതാ, പൊതുവായ വെളിപ്പാടാണ്, പ്രകൃത്യാതീതമായ വെളിപ്പാട്. സ്തോത്രം. ഇനി ഈ പൊതുവായ വെളിപ്പാട് തുടർന്നുകൊണ്ടിരിക്കുന്നതും ഓരോ സന്ധിയിലും ഉഷസിലും നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതുമാണ് അല്ലെ. ഓരോ സന്ധ്യയും ഉഷസും നോക്കിയാൽ ദൈവം ഇവിടെ ഉണ്ടെന്നുള്ളത് അറിയാം. ഇങ്ങനൊരു പറച്ചിലുണ്ടല്ലോ, ടു ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻഡഡ്, അത് അങ്ങനെ ഇങ്ങനൊരു പറച്ചിലുണ്ട്. പണ്ട് ഒരു പറച്ചിലല്ലേ, പത്താഴും പെറും ചക്കി വെക്കും, സോറി അങ്ങനല്ല, പത്താഴും പെറും ചക്കി കുത്തും അമ്മ വെക്കും ഉണ്ണി ഉണ്ണും. ഒരു ഉണ്ണി, ഉണ്ണിക്ക് ഇത്രയേ ഉള്ളൂ, ഉണ്ണി വരുമ്പം മുമ്പിൽ ചോറുണ്ട്. അപ്പം എടാ ഇതെങ്ങനെ ഇന്ന് ഇന്ന് കിട്ടുന്നേ, അതോ പത്താഴും എന്ന് പറയുന്നൊരു സാധനം വീട്ടിലിരിപ്പുണ്ട്, അതിന്റെ ജോലി ഈ നെല്ല് വെച്ചിടുകയാ. പത്താഴും പെറും അതിരിക്കുന്നിടത്തോളം കാലം ഇതിങ്ങനെ. ചക്കി വീട്ടിൽ വേലക്കാരിയുണ്ട്, അവളുടെ ജോലി എന്താ, അവളുള്ളിടത്തോളം കാലം ഇത് പുഴുങ്ങി ഉണങ്ങി കുത്തുക, അരിയാക്കുക. അമ്മ എന്നൊരാളുണ്ട്, അമ്മ ഇത് ചോറ് വെക്കും, ഉണ്ണിയോ ഉണ്ണി ഉണ്ടും. ഇതിങ്ങനെ വന്നോണ്ടിരിക്കും, ടു ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻഡ്, ഇതിങ്ങനെ ഇങ്ങനെ. ഓരോ സന്ധ്യയും ഉഷസും വന്ന് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മനസ്സിലായില്ലേ. അതുകൊണ്ടൊന്നും ദൈവത്തെക്കുറിച്ചുള്ള ബോധം നമ്മളിൽ വരാത്തപ്പോ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ, സ്തോത്രം, ഇടയ്ക്കൊക്കെ ഈ പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങൾ കൂടെ നമ്മളെ ഒന്ന് ഞോണ്ടി വിളിക്കും, തട്ടി വിളിക്കും. ഒരു സുനാമി വന്നപ്പോ ദൈവമേ എന്നൊന്ന് വിളിച്ചു. ഒരു ഏർത്തുക്കേക്ക് വന്നപ്പോ ഒന്ന് കുലുക്കി വിളിക്കുകയായിരുന്നു, ഞാനിവിടെ ഉണ്ട്, മനസ്സിലാവുന്നു. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു, അതും പ്രത്യേകമായ വെളിപ്പാടാണ്. തുടർന്നുകൊണ്ടിരിക്കുക. എന്നാൽ പ്രത്യേകമായ ദൈവ വെളിപ്പാട് യേശു ക്രിസ്തുവിലും അവന്റെ തിരുവചനത്തിലും പൂർണ്ണമാണ്, മനസ്സിലായില്ലേ. മറ്റേ തുടർന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഈ പ്രത്യേകമായ ദൈവ വെളിപ്പാട് യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിരിക്കുക. ഇനി വേദപുസ്തകത്തോട് ആരും ഒന്നും കൂട്ടണ്ട. പുസ്തകത്തിന് പുറത്തൊരു വെളിപ്പാടും ഇല്ല, പുസ്തകത്തിൽ ഇല്ലാത്തൊരു കാര്യം പരിശുദ്ധാത്മാവ് ചെയ്യുന്നുമില്ല. സത്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് കേൾക്കുമ്പോ പെട്ടെന്ന് ചോദിച്ചേക്കാം, അപ്പൊ വചനത്തിന് പുറത്ത് പ്രവർത്തിക്കാൻ ദൈവത്തിന് അധികാരം ഇല്ലേ? ദൈവത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ തോമസ് ആരാ? നമ്മളാരാ? നമ്മളാരുമല്ല. പക്ഷെ ഒരു കാര്യമാ, ദൈവം വിശ്വസ്തനാണ്, അവിടുന്ന് തന്റെ വചനത്തിന് പുറത്ത് പോകുന്നില്ല. 89:34 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ ആധാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ദൈവം ഒരിക്കലും തന്റെ വചനത്തിന് പുറത്തോട്ട് പോവുകയില്ല. കാരണം വചനം പൂർണ്ണമാണ്, വചനത്തിന്റെ ദൈവവെളിപ്പാട് പൂർണ്ണമാണ്. ഇനി അതിന് പുറത്തൊരു വെളിപ്പാടിന്റെ ആവശ്യം ഇല്ല. സ്തോത്രം. ചില ആളുകളുണ്ട്, ഞാൻ ആ കാര്യം കൂടെ അനുസരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം എനിക്ക് വെളിപ്പാട് തരട്ടെ, ഞാൻ ഉപവസിച്ചതാ. സ്നേഹിത, വചനത്തിന് പുറത്തൊരു വെളിപ്പാട് ഇല്ല, വചനത്തിന് പുറത്ത് വെളിപ്പാടില്ല. അപ്പോൾ വചനം പൂർണ്ണമാണ്, യേശു ക്രിസ്തുവിലും ദൈവവചനത്തിന് പൂർണ്ണമാണ്. ഇനി പൊതുവായ വെളിപ്പാട് സൃഷ്ടിയിൽ കൂടെയാണ്, എന്നാൽ പ്രത്യേകമായ വെളിപ്പാട് വീണ്ടെടുപ്പിലൂടെയാണ്. യേശു ക്രിസ്തു കാൽവറി ബലിയിലൂടെ ഒരുക്കിയിരിക്കുന്ന ആ വീണ്ടെടുപ്പിലൂടെയാണ് പ്രത്യേക വെളിപ്പാട് ദൈവം തന്നിരിക്കുന്നത്. സ്തോത്രം. പൊതുവായ വെളിപ്പാടിൽ ദൈവത്തിന്റെ ശക്തിയാണ് വെളിപ്പെടുന്നതെങ്കിൽ ഒന്ന് മനസാക്ഷി, രണ്ട് ഹൃദയം, ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന പ്രമാണം, മൂന്ന് വിചാരങ്ങൾ. മൂന്ന് കാര്യങ്ങളാണ് അവനെ, സ്തോത്രം, അവനെ ന്യായം വിധിക്കുവാനായിട്ട് ദൈവം വെക്കുന്നത്. കണ്ടില്ലേ, അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു. പൊതുലോകത്തിലെ വെളിപ്പാട് കൂടാതെ, സൃഷ്ടിജാലങ്ങളുടെ വെളിപ്പാട് കൂടാതെ, ഇവനിൽ തന്നെ ഒന്ന് മനസാക്ഷി അവരെ സാക്ഷ്യം പറയുന്നു, രണ്ട് അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റ ചിന്ത വിചാരങ്ങൾ കുറ്റഞ്ഞുമത്തുന്നു, മൂന്നാമത്തത് അവന്റെ ഹൃദയത്തിൽ ന്യായപ്രമാണം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഒരു പ്രമാണമുണ്ട് എല്ലാവർക്കും. എത്ര എന്ന് പറഞ്ഞാലും ഒരു നന്മയുടെ ഒരു ചെറിയ ഒരു ട്രേസ് എങ്കിലും എല്ലാവരിലും എല്ലാവരും പൂർണ്ണമായും തിന്മയുടെ മൂർത്തിയായവരാരുമില്ല. എന്നാൽ ഒരുത്തം വരും കേട്ടോ സ്തോത്രം, അതാണ് അധർമ്മമൂർത്തി. രണ്ടാം ലേഖനത്തിൽ സ്തോത്രം, തടുക്ക അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ അവൻ വെളിപ്പെട്ടിട്ടില്ല, ഇത് മർമ്മമായിട്ടാ. എന്നാൽ തടുക്കുന്നവൻ പരിശുദ്ധാത്മ വഴിയിൽ നിന്നൊന്ന് മാറിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനായിരിക്കും എതിർക്രിസ്തു, അവനാണ് അധർമ്മ മൂർത്തി. അധർമ്മമൂർത്തിയായിട്ട് അവൻ വെളിപ്പെട്ടു വരും. ഒരു വ്യാഖ്യാതാവ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവന്റെ നമ്പർ എത്ര, 6666666. നമുക്കിപ്പോ അതിനെ കുറിച്ച് അങ്ങ് ഒബ്സഷനാ. 999 തിരിച്ചു വെച്ചാലും പേടിയാ. 666 എന്റെ സഹോദരങ്ങളെ അങ്ങനല്ല. ആറ് അത് ഒരു വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ, എനിക്ക് വളരെ തൃപ്തികരമായി തോന്നി. മനുഷ്യനിൽ മൂന്ന് ഘടകങ്ങളുണ്ട്, ദേഹം, ദേഹി, ആത്മ. മൂന്ന് ഘടകങ്ങൾ. പ്രാചീന ലോകത്തിൽ പ്രചാരത്തിലിരുന്ന ഒരു രീതിയാണ് സംഖ്യാശാസ്ത്രം, ന്യൂമറോളജി. എന്താണ് ന്യൂമറോളജി? ന്യൂമറോളജി എന്ന് പറയുന്നത് ആശയങ്ങളെ അക്കങ്ങളായി അവതരിപ്പിക്കുന്ന രീതിയാണ് ന്യൂമറോളജി. അതുകൊണ്ടാണ് അവൻ അവിടുത്തെ ഒന്നാമനാന്ന് പറഞ്ഞാൽ അവൻ അവിടുത്തെ ഏറ്റവും നമ്പർ, അവനവിടെ ഏഴാം കൊല്ലിയാന്ന് പറഞ്ഞാൽ അവനവിടുത്തെ ലാസ്റ്റ് ആളാണ്. ഇതാണ് ആശയങ്ങളെ എങ്ങനെ അവതരിപ്പിക്കും, അക്കങ്ങളായിട്ട് അവർ, അതാണ് ന്യൂമറോളജി. അതുപോലെ ആ രീതി അനുസരിച്ച് ഒന്ന് പൂർണ്ണതയെ കാണിക്കുന്നതാണ്, പൂർണ്ണതയെ കാണിക്കുന്ന. അഞ്ച് കൃപയുടെ സംഖ്യയാണ്, വിശദീകരണത്തിന് സമയം എടുക്കുന്നില്ല. ആറ് മനുഷ്യന്റെ സംഖ്യ, മനുഷ്യന്റെ അസപ്പതിച്ച മനുഷ്യന്റെ സംഖ്യയാണ് ആറ്. ഏഴ് ദൈവിക പൂർണ്ണതയുടെ സംഖ്യ, പത്ത് ദൈവിക ക്രമത്തിന്റെ സംഖ്യ. ഇതൊക്കെ വേദപുസ്തകത്തിലും ഉപയോഗിച്ചിട്ടുള്ള ആശയവിനിമയ രീതിയാണ്. അപ്പോൾ അസപ്പതിച്ച മനുഷ്യന്റെ സംഖ്യയാണ് ഏത്? ആറാം ദിവസം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അസപ്പതിച്ചു. അസപ്പതിച്ച മനുഷ്യന്റെ അവസ്ഥയാണ് ആറ് സൂചിപ്പിക്കുന്നത്, മനുഷ്യന്റെ സംഖ്യയാണ്. അപ്പോ ദേഹം, ദേഹി, ആത്മാവ്, മൂന്ന് ഘടകങ്ങളിലുമുള്ള ദൈവിക മൂല്യം മുഴുവൻ നഷ്ടപ്പെട്ട്, ടോട്ടലി ഡിപ്രേഡ്, വിറക്ട് ഓഫ് ഓൾ ഡിവൈൻ ട്രേസസ്. അങ്ങനെയുള്ള ഒരാൾ വരുമ്പോൾ അവനെ സംഖ്യാശാസ്ത്ര പ്രകാരം അവതരിപ്പിച്ചാൽ എങ്ങനെ അവതരിപ്പിക്കും? ആറ് ആറ്. ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും സകല ദൈവിക മൂല്യം നഷ്ടപ്പെട്ടവൻ, അതാണ് അവന്റെ സംഖ്യയാണ് ആറ് ആറ്. അധർമ്മമൂർത്തി. അങ്ങനെ വേറെ ആരുമില്ല, വേറെ ആരുമില്ല, വേറെ ആരുമില്ല. ഇവിടെ പൊതുലോകത്തിൽ പോലും ഇതാ മൂന്ന് സാക്ഷികൾ: ഒന്ന് മനസാക്ഷി, രണ്ട് വിചാരങ്ങൾ, മൂന്ന് ഹൃദയം. മനസാക്ഷി ഓരോന്നും വിലയിരുത്തുകയാണ്. മനസാക്ഷി, രണ്ട് ഹൃദയ വിചാരങ്ങൾ കുറ്റം ചുമത്തുകയാണ്, ചെയ്തു തെറ്റാ, ചെയ്തു തെറ്റാ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഹൃദയ വിചാരങ്ങൾ. മൂന്ന്
രണ്ടാമന്റെ ചിന്ത, മൂന്ന് ഹൃദയത്തിലെ പ്രമാണം. ഈ മൂന്നും ന്യായവിധിക്ക് വേണ്ടി ഒരുവനെ ഒരുക്കുകയാണ്. സ്തോത്രം. അട്ടെ, പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ഞാൻ സമയം കുറവായുണ്ട്, ഞാൻ അതും കൂടെ പറഞ്ഞു തീർക്കാം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മുഖാന്തരം, കാരണം യോഹന്നാന്റെ സുവിശേഷം 5:22-27 എന്നീ വാക്യങ്ങളിൽ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്ന, അതുപോലെ പ്രവർത്തനപുസ്തകം 17:31 ദൈവം ഒരുവനെ നിയമിച്ചിരിക്കുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ വിധിക്കും. The judge is already appointed. ജഡ്ജിയുടെ അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞു. ക്രോസത്തിന്റെ ദിവസം വരാൻ പോകും. ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യം ഒന്നും അവിടെ വെളിവാകാതിരിക്കില്ല. എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ, സുവിശേഷപ്രകാരം ഒരു കൂട്ടരെ ന്യായം വിധിക്കുമ്പോൾ, ന്യായപ്രമാണപ്രകാരം ഒരു കൂട്ടരെ ന്യായം വിധിക്കുമ്പോൾ, മൂന്നാം കൂട്ടരെ ന്യായം വിധിക്കുന്നത് എങ്ങനെയാണ്? മനസാക്ഷി, ചിന്തകൾ, കുറ്റം വിധിക്കുന്ന ചിന്തകൾ, ഹൃദയത്തിലെ പ്രമാണം. ഹല്ലേലൂയ. സുവിശേഷത്താൽ ന്യായം വിധിക്കപ്പെടുന്നവർ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ സുവിശേഷം പറയുമ്പോൾ ആത്മാർത്ഥമായി പറയണം. ഒരു കടമ തീർക്കാൻ പറയുന്നത് പോലെ പറയുന്നു. പണ്ട് ഞാനെങ്ങോ വായിച്ച് തുറക്കുന്നു. ഒരാള് ഫയർ സ്റ്റേഷനിലോട്ട് വിളിക്കുക, ഫയർ പോലീസിനെ, അഗ്നിശമന സേനയുടെ സ്റ്റേഷനിലോട്ട് വിളിക്കുക, 101 നമ്പർ വിളിക്കുക. വിളിക്കുമ്പോൾ പറഞ്ഞേ, ഞാൻ ഇന്നടത്തുനിന്നാണ് വിളിക്കുന്നത്. വിളിക്കുന്നിട്ട് പറയുക, അതെ, ഞാനിപ്പം പുതിയ കൽക്കട്ട ടേർഫ് കൊണ്ടുവന്ന് എന്റെ മുറ്റത്തെ ഇട്ടിരിക്കുക. അത് ഇന്നലെ അതങ്ങോട്ട് ട്രിം ചെയ്ത് വൃത്തിയാക്കിയതാ. പറ വിവരം പറ, ഇത് ഫയർ പോലീസിന്റെ സ്റ്റേഷനാ, എന്താ വിവരം പറ? അതെ, എന്റെ അടുത്ത വീട്ടിൽ തീ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ വരുമ്പം എന്റെ ടേർഫൊന്നും കളയരുത് എന്നുള്ളത് ആദ്യം പറയുക. പിന്നെന്തിനാ വിളിക്കുന്നത്? കടമ തീർക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സുവിശേഷം പറയരുത്. സുവിശേഷം ഒരു കടമ തീർക്കലല്ല, ഇതൊരു പരിപാടി അല്ല. ഇന്ന് സുവിശേഷം വൻകിട പരിപാടിയാക്കി, മൾട്ടി ബില്യൺ ബിസിനസ് ആയി. പ്രിയപ്പെട്ടവര്, ഇങ്ങനെ വലിയ വലിയ ബിസിനസ് ആയതൊന്നും വിജയിക്കത്തില്ല. എന്റെ കൂടെ ഉണ്ടോ? ജനകീയമായതേ വിജയിച്ചുള്ളൂ, ഗ്രാസ് റൂട്ട് ലെവലിലുള്ളത് വിജയിച്ചുള്ളൂ. ഹല്ലേലൂയ. ഒരുവനോട് പറയണം. ഇന്ന് നമുക്ക് പ്രോജക്ട്സിനൊക്കെ കൂടാൻ ആളുണ്ട്. വലിയ ക്രൂസുകൾ നടത്തുമ്പോൾ വോളണ്ടിയർ ആകാനും ഫണ്ട് പിരിക്കാനും പിന്നെ അതിന്റെ അറേഞ്ച്മെന്റ്സിനും ബാനർ വലിച്ചു കെട്ടാനും നോട്ടീസ് പതിപ്പിക്കാനും ഇതിനൊക്കെ നമ്മൾ ഇഷ്ടം പോലെ മുമ്പിലുണ്ട്. പക്ഷേ തൊട്ടടുത്ത വീട്ടിൽ സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ? വീടിന് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമുള്ള വീടുകളിൽ ഹൃദയപൂർവ്വം നീ സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ. ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ, യോ മറക്കല്ലേ, അതും ദൈവം കാണുന്നുണ്ട്. രഹസ്യങ്ങൾ പോയി, ഭൂമിയിൽ ആരും അറിഞ്ഞില്ലെന്ന് നിങ്ങൾ വിചാരിച്ചത്, ആ രഹസ്യവും ന്യായവിധി ദിവസത്തിൽ വിസ്തരിക്കപ്പെടും എന്ന സത്യം നമ്മളാരും മറന്നു പോകും. എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്നില്ല. ഓ, ഈ വേദഭാഗത്തോടൊന്നും വിശ്വസ്ത പാലിക്കാൻ പാവപ്പെട്ട എനിക്ക് കഴിയുകയില്ല. അടിയന്റെ വാക്കുകളിൽ കുറവായുള്ളത്. പരിശുദ്ധാത്മാവ് പൂരിപ്പിക്കട്ടെ. പരിമിതമായ സമയമാണ് നമുക്കുള്ളതെന്നുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി വേഗത്തിൽ ഓടിച്ചെന്ന് വിടുകയായിരുന്നു. അടുത്ത ദിവസങ്ങളിലും കുറച്ചും കൂടി സ്പീഡിൽ പോകാനായിട്ട് ഞാൻ ഉത്സാഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേട്ട ദൈവദിനത്തിലും ഉണ്ടാകെ നമുക്ക് നമ്മളെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ അവസ്ഥ എങ്ങനെയുണ്ട്? അനീതി കൊണ്ട് സത്യത്തെ തടിക്കുകയാണോ? ദൈവത്തെ പരിജ്ഞാനത്തെ ധരിക്കാൻ നമുക്ക് മനസ്സുണ്ടോ? ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ. സ്തോത്രം. ജാതികൾക്കെതിരെ പൗലോസ് തന്റെ കുറ്റപത്രം ഉയർത്തി, ജാതികൾക്കെതിരെ നമ്പരിട്ട് കുറ്റപത്രം അവതരിപ്പിച്ചു. രണ്ടാമത് സ്തോത്രം, ധർമ്മോപദേഷ്ടാക്കന്മാർക്കെതിരെ കുറ്റപത്രം അവതരിപ്പിച്ചു. ഹല്ലേലൂയ. നമുക്ക് ഈ രണ്ടിനകത്തുനിന്നും ഒഴിവുള്ളവരാകാൻ കൈ കഴിയുമാറ. ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ലെന്ന് പറയാൻ കഴിയുകയില്ല. അല്ല, നിങ്ങൾ ഇത് രണ്ടിനകത്തുനിന്നും ഒഴിവുള്ളവരാണെങ്കിൽ ഒടുവിൽ ഒരു ഭാഗമുണ്ട്. സ്തോത്രം. ഏതാണ്? ദൈവം യേശുക്രിസ്തു മുഖാന്തരത്തിൽ സുവിശേഷത്താൽ. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷ പ്രകാരം എന്നല്ല എന്റെ സുവിശേഷം. ഞാൻ അടുത്ത ദിവസം ഞാൻ അതിനെക്കുറിച്ച് അല്പകാര്യം കൂടെ പറയാം. സുവിശേഷകന് സുവിശേഷത്തിൽ ഒരു പങ്കുണ്ട്. എന്റെ സുവിശേഷമാണ്. ഞാനത് പറഞ്ഞിട്ടങ്ങ് പോവുകയല്ല. ഏ, അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം, പോസ്റ്റ് ബാങ്കൊണ്ട് എഴുത്തു കൊടുത്തു വെച്ച് പോകുന്ന പോലെ അല്ല, ബന്ധു മരണം പറയാൻ ചെല്ലുന്ന പോലെ. പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് എഴുത്തു കൊടുത്തേക്ക് പോകുന്ന പോലല്ല, പിന്നെ ബന്ധു മരണം വരെ പറയാൻ ചെന്ന പോലെ. ഹി ഹാസ് എൻ ഇൻവോൾവ്മെന്റ് ഇൻ ദിസ്, ഹി ഹാസ് എ പാർട്ട് ഇൻ ദാറ്റ് മെസ്സേജ്. ഹല്ലേലൂയ. നമ്മൾ പറയുന്നത് സുവിശേഷത്തിൽ നമുക്കൊരു പങ്കുണ്ട്. എന്റെ സുവിശേഷം, സുവിശേഷത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടായിരിക്കും. നമുക്ക് നമ്മളീ ഒരു നിമിഷം ഒന്ന് പരിശോധിക്കാം. സമയത്തിന് ദിവസത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദിവസം